السلام عليكم. الحمد لله وسلام على عباده الذين اصطفى. നമുക്കിവിടെ ഒരു പ്രധാന അനുഷ്ഠാന കർമ്മത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് പല വിഷയങ്ങളും വരാതെ റംസാൻ കാലം അടുത്തെത്തിയിരിക്കുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളെന്ന പേരിൽ പഠിപ്പിക്കപ്പെടുന്ന നാലാമത്തെ കർമ്മമാണ് നോമ്പ്, റംസാനിലെ നോമ്പ്. അതാ നിലക്ക് തന്നെ അല്ല, അതിനേക്കാൾ കൂടുതലായ ഗൗരവത്തിലാണ് സമുദായത്തെ ഇന്ന് വരെ പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെ ഗൗരവം കൂട്ടേണ്ടി വരുന്ന പ്രശ്നം ഇനിയില്ല. കാരണം ഇസ്ലാം കാര്യങ്ങളെന്ന് പറയപ്പെടുന്ന കൂട്ടത്തിൽ വളരെയധികം ഗൗരവം കൂട്ടപ്പെട്ട ഒരു കർമ്മമാണ് ഈ വ്രതം, റംസാനിലെ വ്രതം. എത്രയാണ് ഇരട്ടിപ്പിച്ചത്, അതിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചത് എന്ന് ചോദിക്കേണ്ടതില്ല. നോമ്പ് നോറ്റാൽ എല്ലാം ആയിക്കഴിഞ്ഞു, അത് ഫറളാക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാം കാര്യമാകാം അഞ്ചെണ്ണുള്ളതിൽ നാലാമത്തതാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉത്തമമായ അത്യുത്തമമായ ഒരാരാധന എന്ന നിലക്കൊക്കെ പഠിപ്പിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു വിഷയമാണ് റംസാനിലെ വ്രതാനുഷ്ഠാനം. അപ്പൊ അതിനി ഗൗരവം കൂട്ടുക എന്നുള്ള പ്രശ്നം ഇനിയിപ്പോൾ ഇല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അതിനുള്ള സ്ഥാനമെന്ത് എന്ന് മനസ്സിലാക്കലാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. പലതിന്റെയും സ്ഥാനം തെറ്റിച്ച് പഠിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ സാധാരണ പറയാറുള്ളതാണ്, പഠിക്കാറുള്ളത്. അതേപോലെ സ്ഥാനം വളരെയധികം തെറ്റിച്ച് പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് ഈ വ്രതാനുഷ്ഠാനം. വ്രതാനുഷ്ഠാനം എല്ലാ മതങ്ങളിലുമുണ്ട്, നമ്മുടെ ഖുർആനിലുമുണ്ട്, അതിലിപ്പോൾ സംശയമൊന്നുമില്ല. വ്രതാനുഷ്ഠാനം നോമ്പ് ഒരു നിർബന്ധ കാര്യം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് എത്രത്തോളം ഗൗരവമുണ്ട്, അതുകൊണ്ട് എന്തെല്ലാം ആയിത്തീരും, എന്തെല്ലാം നേട്ടങ്ങൾ അതുകൊണ്ട് കിട്ടും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഖുർആനിൽ നമ്മൾ പഠിച്ചു വെച്ച വിഷയം പത്ത് ഇസ്ലാം കാര്യങ്ങളുള്ളതിൽ ഒന്നാമത്തതായിട്ട് അക്ഷരാഭ്യാസം നമ്മൾ പഠിച്ചു. പത്ത് ഒമ്പത് കാര്യങ്ങളും തുടർച്ചയായിട്ട് ഖുർആൻ 277 മുതൽ 203 വരെയുള്ള സൂക്തങ്ങളിൽ കൂടിയാണ് ഒമ്പത് ഇസ്ലാം കാര്യങ്ങൾ വിവരിച്ചത്. ഈ ഒമ്പതിൽ, അതായത് ആകെ പത്ത്, ഈ പത്ത് ഇസ്ലാം കാര്യങ്ങളിൽ ഒമ്പതാമത്തെ ഇസ്ലാം കാര്യമാണ് നോമ്പ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അഞ്ച് ഇസ്ലാം കാര്യം എന്ന് പറയുകയാണെങ്കിൽ നോമ്പ് ഇസ്ലാം കാര്യത്തിൽ പെടുകയേ ഇല്ല. ഇസ്ലാം കാര്യം അഞ്ച് എണ്ണുന്നുള്ളൂവെങ്കിൽ നോമ്പ് അതിൽ പെടുത്താൻ പാടില്ല. കാരണം അതിനേക്കാൾ മുന്തി ഇസ്ലാം കാര്യം ഇവിടെ കുറവാൻ വരണ്ട്, അത് തന്നെ മുൻഗണനാക്രമത്തിൽ എണ്ണീരുള്ള ഇസ്ലാം കാര്യം വരണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നോമ്പിനെ നാലാമത്തതോ അഞ്ചാമത്തതോ ആക്കിയാൽ അവിടുന്ന് വളരെ പ്രാധാന്യത്തോടു കൂടി അള്ളാഹു അവിടെ സ്ഥാപിച്ചു വെച്ച ഇസ്ലാം കാര്യം അവിടുന്ന് തട്ടട്ടിയും. അങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ തട്ടി തട്ടിയിട്ടാണ് ഈ ഒമ്പതാമത്തെ ഇസ്ലാം കാര്യം കൊണ്ടുപോയിട്ട് നാലാമത്തതാക്കി വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ സമ്മതിക്കും, നമ്മൾക്ക് സമ്മതിക്കാൻ നിവൃത്തില്ല. ഖുർആൻ ഉണ്ടെങ്കിൽ ഇത് സമ്മതിക്കാൻ നിവൃത്തില്ല. ഖുർആൻ നമ്മൾ പഠിക്കാൻ തയ്യാറാണ്, അതിൽ പറഞ്ഞ് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇസ്ലാം കാര്യത്തിൽ നാലാമത്തെ നോമ്പാണെന്ന് പറയാനും പാടില്ല. ഖുർആൻ നോക്കിയാൽ കാണാം ഒമ്പതാമത്താണ് നോമ്പ്. ഈ 277 മുതൽ 203 വരെയുള്ള ആയത്തുകളിൽ ഒമ്പതാമത്തതായിട്ടേ നോമ്പ് പറഞ്ഞിട്ടുള്ളൂ. മൂന്ന് കുത്തിബ പറഞ്ഞതിൽ മൂന്നാമത്തെ കുത്തിബ എടുത്തിട്ട് രണ്ടും തട്ടിയിട്ട് എന്നിട്ട് ഇറക്കി, പിന്നെ രണ്ടെണ്ണം തട്ടിയിട്ട് പിന്നെ ഇറക്കി, അങ്ങനെ ഇറക്കി ഇറക്കി ഇറക്കിയിട്ട് എവിടെ എത്തി നാലാമത്തോട് തട്ടി. അങ്ങനെ പെട്ട ഇത് കൽപ്പിച്ചു കൂട്ടി ചെയ്ത ഒരു കൃത്രിമമാണെന്നും അട്ടിമറിയാണെന്നും പറയാതിരിക്കാൻ നിവൃത്തില്ല. ആരാത് ചെയ്തതെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഇമാമിനെ ഇപ്പം നമുക്കറിയാം. ആദ്യത്തെ ഇമാം മുതൽക്കാണ്, അതായത് അബൂ ഹുറൈറ മുതൽക്കാണ് ഈ അട്ടിമറി ആരംഭിച്ചത്. ഏതായിരുന്നാലും ഇത് ആരൊക്കെ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ നാല് മദ്ഹബുകാരും നാലാമത്തെ ഇസ്ലാം കാര്യമാണ് നോമ്പ് എന്നുള്ളത് സമ്മതിച്ചു പോന്നു. ഖുർആൻ നോക്കിയാൽ നാലാമത്തെ സ്ഥലത്ത് നോമ്പ് പറഞ്ഞ ഒരൊറ്റ സ്ഥലം ഖുർആനിലില്ല. ആകെ ഒരു സ്ഥലത്തെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളൂ, അത് ഒമ്പതാമത്തായിട്ടാണ് പറഞ്ഞത്. ഖുർആൻ 283, 184, 185 സൂറത്തുൽ ബഖറയിൽ 183, 184, 185 മൂന്ന് സൂക്തങ്ങളിലായിട്ടാണ് നോമ്പിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം അള്ളാഹു പറഞ്ഞു. ആ നിർദ്ദേശം നൽകിയെടുത്ത് തന്നെ വളരെയധികം അർത്ഥവത്തായ പ്രയോഗങ്ങളാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഒമ്പതാമത്തതായിട്ട് പുരോഹിതന്മാരുടെ ലിസ്റ്റിൽ ഒമ്പതാമത്തായിട്ട് അള്ളാഹു തരം താഴ്ത്തി എന്ന് തന്നെ പറയണം. പുരോഹിതന്മാരൊക്കെ നാലാമത്തായിട്ട് എണ്ണുമ്പോൾ അള്ളാഹു അത് ഒമ്പതാമത്തതായിട്ട് എണ്ണാൻ തയ്യാറുള്ളൂ. എന്നുള്ളത് എവിടെയെന്ന് വെച്ചാൽ ഖുർആനിൽ പരസ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഒമ്പതാമത്തതായിട്ട് ഒമ്പതാമത്തെ ഇസ്ലാം കാര്യമായിട്ട് നോമ്പി നമുക്ക് കണക്കിലെടുക്കാം. എന്നാൽ ഇത് എത്ര വലിയൊരു സാമൂഹ്യ ആചാരമായിട്ടാണോ അള്ളാഹു നിർബന്ധിച്ചത്? സാമൂഹ്യ ആചാരം എന്ന് പറയുമ്പോൾ സമൂഹം ഒട്ടാകെ പങ്കെടുക്കേണ്ട, ആചരിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾക്കാണ് സാമൂഹ്യ ആചാരം. ഇപ്പൊ പെരുന്നാൾ ആഘോഷം, ആപാലവൃദ്ധം, അത് കൊണ്ടാടുന്ന വിഷയമാണ് ഹജ്ജ് പെരുന്നാൾ. അത് മക്കത്തും അല്ലാത്ത സ്ഥലത്തും ഒക്കെ ഹജ്ജിനെ സംബന്ധിച്ച് അത് ആഘോഷ ദിവസമായിട്ട് ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്, അനുവാദം തന്നിട്ടുണ്ട്. അന്ന് സുഭിക്ഷമായിട്ട് ഭക്ഷണം, സുഭിക്ഷമായിട്ട് നമ്മൾ ഭക്ഷിക്കൽ മാത്രമല്ല മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ദാനധർമ്മത്തിന്റെ ഘട്ടമായിട്ടൊക്കെ വിരിച്ചിട്ടുണ്ട്. അതൊരു ആഘോഷ സന്ദർഭമാണ്, അത് ആപാലവൃദ്ധം നടത്തുന്നതാണ്, ഒരു സാമൂഹ്യ ആചാരമാണ്. അതുപോലത്തെ ഒരു കാര്യമാണോ ഈ നോമ്പ്? ഇതൊരു സാമൂഹ്യ ആചാരമാണോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. സാമൂഹ്യ ആചാരം എന്ന് പറഞ്ഞാൽ ആപാലവൃദ്ധം അനുഷ്ഠിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, അങ്ങനത്തെ ഒരു അവസ്ഥ ഈ നോമ്പിനുണ്ടോ? അത് ഖുർആൻ തന്നെ വിവരിക്കുന്നുണ്ട്. ആപാലവൃദ്ധം അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമല്ല ഇത്. പന്ത്രണ്ട് 13 മണിക്കൂർ പട്ടിണി എടുക്കുക എന്നുള്ളത് ഏതാണ്ട് 7 വയസ്സ് മുതൽക്ക് തന്നെ കഴിയും എന്ന് സന്നദ്ധ ഇമാമത്തിൽ പറയും പോലെ കഴിയായൊന്നുമില്ല, കഴിയൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ കുട്ടികൾക്ക് ആപാലവൃദ്ധം എന്ന് പറയുമ്പോൾ കുട്ടികൾ വെട്ടല്ല പതി, ഈ കുട്ടികൾക്ക് അടക്കം ചെയ്യൽ അനിവാര്യമായ അല്ലെങ്കിൽ ഉത്തമമായ ഒരു അനുഷ്ഠാന കർമ്മമാണ് നോമ്പ് എന്ന് പറയാൻ പാടുണ്ടോ? പാടില്ല. ഒന്നാമത്തെ വിഷയമാണ് കുട്ടികളെ, പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ നോമ്പിൽ പെടുത്താനേ പാടില്ല. എന്താ കാരണം? അവരോടത് പറഞ്ഞിട്ടില്ല, അവരോടതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല, അവരതിന് വിധേയരല്ല എന്നല്ല, അവർക്കത് അപകടമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് പിടിക്കുക എന്നുള്ളത് അപകടകരമായ കാര്യമാണ്. എന്തെല്ലാം അപകടങ്ങൾ! അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കൊട്ടാകെ, ബുദ്ധിക്കടക്കം, ബുദ്ധിമാന്യം പോലും സംഭവിക്കുന്ന 13 മണിക്കൂറാ പട്ടിണി കിടന്നത്. 7 വയസ്സ് മുതൽക്ക് ഒരു കുട്ടിനെ നോമ്പ് പരിശീലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അവിടെ പഠിച്ചു. 7 വയസ്സായ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ, അവരുടെ ഒന്നും ഇവിടെ പൂർത്തിയായിട്ടില്ല, ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മസ്തിഷ്കവും ഹൃദയവും മറ്റുള്ള അംഗങ്ങളും എല്ലും മജ്ജയും എല്ലാം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം, ആ വളർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഓരോ ഘട്ടത്തിലും അവർക്ക് വേണ്ട ആഹാരം, പോഷക ആഹാരങ്ങളൊക്കെ ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കേണ്ട, ഭക്ഷണ പാനീയങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഘട്ടത്തിൽ അത് മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ 1 മണിക്കൂർ തന്നെ ഇടപെട്ട് വേണ്ടിവരും ചില കുട്ടികൾക്ക്. അപ്പൊ അതൊക്കെ 3 മണിക്കൂറിനപ്പുറം ഏതായിരുന്നാലും ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ല. ഏതൊരു കുട്ടിക്കും 3 മണിക്കൂർ ഇടപെട്ട് ഭക്ഷണം കൊടുക്കും. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ 13 മണിക്കൂർ ഒന്നാകെ ഭക്ഷണം ബ്ലോക്കാക്കണം എന്ന് പറഞ്ഞാൽ ഇത് ആരാ പറഞ്ഞാല്? അള്ളാഹു ഈ 3 മണിക്കൂർ വീതം ഭക്ഷണത്തിന്റെ ആവശ്യം കുട്ടികൾക്ക് സൃഷ്ടിച്ച് വിട്ടിട്ടാണ് ഇങ്ങോട്ട് ഇവിടെ പഠിച്ച് ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. 3 മണിക്കൂർ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നത് എന്താ? അത് 13 മണിക്കൂർ നേരം ഭക്ഷണം കൊടുക്കാതെ കുട്ടികളെ 15 വയസ്സ് വരെ, 7 വയസ്സ് മുതൽക്ക് പിന്നെ 15 വയസ്സ് വരെ, 8 വയസ്സ് അവരെ പ്രായപൂർത്തിന്റെ വളർച്ചന്റെ കാലമാണത്. ഈ വളർച്ചന്റെ ആകെ 15 വയസ്സ് വളർച്ച ഉള്ളതിൽ 7 വയസ്സ് വരെ ഒരു മാതിരിയൊക്കെ വളർച്ചതിന് ശേഷം പിന്നെ 8 വയസ്സ് അവരെ പട്ടിണി കിട്ട നാശാക്കണം എന്നാ ഈ പറയണത്. ഇത് അള്ളാഹു പറയോ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഏതെങ്കിലും ഒരു സൂചന ഖുർആനിൽ നിന്ന് കിട്ടോ? ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ കുട്ടികൾക്ക് നോമ്പ് 7 വയസ്സ് മുതൽക്ക് നിർദ്ദേശിക്കേണ്ടതാണ്, 10 വയസ്സ് മുതൽക്ക് അടിക്കേണ്ടതാണ് എന്നൊക്കെ എഴുതി വെച്ച കിതാബുകളാണ് ഈ സുന്നത്ത് ജമാഅത്ത് ലോകത്തൊട്ടാകെ പ്രചരിപ്പിച്ചത്, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. 7 വയസ്സ് മുതൽക്ക് നിസ്കരിക്കാനും വേണം, നിർദ്ദേശിക്കാൻ നോമ്പോക്കാനും നിർദ്ദേശിക്കണം. 10 വയസ്സായാലും നിസ്കരിക്കാത്തതിനും അടിക്കണം, നോമ്പോക്കാത്തതിനും അടിക്കണം എന്നാണ് ലോകം മുഴുവുള്ള സുന്നത്ത് ജമാഅത്തിന്റെ കിതാബിൽ അങ്ങനെ പറയുന്നത്. ഈ വിഷയത്തിൽ ബുദ്ധിപൂർവ്വം സംസാരിച്ച ഒരു മനുഷ്യനെ നമുക്ക് കാണാനുണ്ട്, പലപ്പോഴും ആ മനുഷ്യനെ നമ്മൾ കാണാറുള്ളൂ. അബൂ ഹനീഫ, 4 ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ ഖുർആൻ പഠിച്ചു കൊണ്ടിട്ട് കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരാളെ 2nd century നമ്മൾ കാണുന്നത് അബൂ ഹനീഫൻ. അദ്ദേഹമാണ് ഏത് അബൂ ഹുറൈറ പറഞ്ഞിരുന്നാലും, ഏത് അബ്ദുല്ലാഹി ബിൻ അംർ പറഞ്ഞിരുന്നാലും, ഏത് സഹാബി പറഞ്ഞിരുന്നാലും ഈ പറഞ്ഞത് ഖുർആനിനെതിരാണോ അല്ലേ എന്നൊന്ന് നോക്കും അദ്ദേഹം. അങ്ങനത്തെ ഒരു ധൈര്യം അദ്ദേഹത്തിനുണ്ട്. അതിന് പേരിൽ അടി കിട്ടി, അതുവരെയൊക്കെ മരിക്കുന്നവരെ പിന്നെ അടി കിട്ടി. ഈ ധൈര്യം ഉണ്ട് അതിന്റെ പേര്. അന്നത്തെ ഭരണകർത്താക്കൾ അതാണ്, അന്നത്തെ ഭരണകർത്താക്കൾ മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഇടയിൽ അബൂ ഹനീഫ സത്യം പറയാൻ നിന്നതിന്റെ പേരിൽ മൂപ്പർക്ക് പിന്നെ അവസാന കാലത്ത് ദിവസം പ്രതി പകുപ്പത്തടി അടിക്കണം എന്നുള്ളതായിരുന്നു അവിടുത്തെ ജയിൽ ശിക്ഷ. അങ്ങനെ ആ അടിയാളെ മരിച്ചെന്നും പറയുന്നു. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയാണ്, കാരണം അന്നത്തെ കാലഘട്ടത. അപ്പൊ അദ്ദേഹം ഇവിടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് എന്ത് പറഞ്ഞു? കുട്ടികൾക്ക് നോമ്പ് പിടിക്കാൻ പാടില്ല, കുട്ടികൾക്ക് നൊത്തുകളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കാൻ പാടില്ല. കുട്ടികളിൽ നിറഞ്ഞ അവറ്റക്ക് ഭക്ഷണം കൊടുത്തിട്ട് വളർത്തിണ്ടാക്കേണ്ട പിന്നെ ഒരു ജീവിയാണ് നമ്മുടെ കുട്ടികളാണ്. നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് അവരുടെ വളർത്തിണ്ടാക്കും, അങ്ങനെ വളർത്തിണ്ടാക്കിയിട്ട് പൂർണ്ണാരോഗ്യം വരെ നമ്മൾ സംരക്ഷിക്കൽ നമ്മുടെ മാതാപിതാക്കളുടെ ചുമതലയിൽപ്പെട്ടതാണ്. അധ്വാനിച്ച് പോറ്റണവർ ആ സ്ഥലത്ത് 13 മണിക്കൂർ നേരം ഒരു മാസം ഒട്ടാകെ പട്ടിണി കിടന്നു പറഞ്ഞാൽ അതുവരെ ഉണ്ടാക്കിയതൊക്കെ അതുവരെ അധ്വാനിച്ച മസിഹത്തെ ജാരി ചെല്ലിയമതി, അതുവരെ നിക്കരിച്ചൊക്കെ പാത്രമാകുന്ന പണി. 11 മാസം അധ്വാനിച്ച് നോക്കിണ്ടാക്കി വളർച്ചുണ്ടാക്കിയിട്ട് 12ാമത്തെ മാസം ഒരു 30 ദിവസം ഒന്നാകെ പട്ടിണി കിട്ട, അതുവരെ വളർച്ച ഒക്കെ അവിടെ ശരി. ഇനിയിപ്പോ 2ാമത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 8 കൊല്ലം ഉണ്ടാക്കുന്നു, നശിപ്പിക്കലുണ്ടാക്കുന്നു, നശിപ്പിക്കലായിട്ട് 16 വയസ്സാക്കുമ്പോഴേക്ക് മിനിമം ബുദ്ധി തന്നെ ഉണ്ടാവാൻ പ്രയാസം. മിനിമം ബുദ്ധിയുണ്ട്, അതന്നെ ഉണ്ടാവാൻ പ്രയാസം. പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ബുദ്ധിമാന്മാരായിട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ അത്ര ശിക്ഷണത്തിൽ വളരാത്തോണ്ടാണ്. അത്ര വലിയ കർക്കശം മാതാപിതാക്കൾക്കുണ്ടാവില്ല, കുട്ടികളും കൂട്ടാക്കോട് ചിലപ്പോൾ. അങ്ങനെയാണ് ചില ആൾക്കാരുടെ ബുദ്ധി മോശാവാതെ വരണുണ്ടെങ്കിൽ അതിന് കാരണം. ഏതായിരുന്നാലും ഈ അപകടം അബൂ ഹനീഫ കണ്ടുപിടിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരൊറ്റ കുട്ടിക്ക്
കുട്ടിപ്രായത്തിലെ
ഒരൊറ്റ മുസ്ലിം കുട്ടിനെ സ്ത്രീ പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ ഓരോറ്റ നോമ്പ് പിടിപ്പിക്കാൻ പാടില്ല, അത് ഹറാമാണെന്ന് പ്രഖ്യാപിച്ചു. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ 1ാം നൂറ്റാണ്ടിൽ 2ാം നൂറ്റാണ്ടിൽ കാണുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണത്. അത് ശിക്ഷയാണ്, കുട്ടികളെ ശിക്ഷിക്കലാണ്, അത് നിഷിദ്ധമാണ്, ഒരിക്കലും പാടില്ല എന്ന് അബൂ ഹനീഫ 1200 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ചത് സ്വർണലിപിയിൽ എഴുതിയിട്ട് ഈ ലോകത്തൊട്ടാകെ പ്രചരിപ്പിക്കേണ്ടതാ. പക്ഷെ ലോകത്തൊട്ടാകെ പോയിട്ട് നമ്മളിപ്പോ ഈ വർത്തമാനം കേൾക്കാൻ തന്നെ പോകുന്നത് ഈ 20ാം നൂറ്റാണ്ടിലാണ്. ഇങ്ങനെ അബൂ ഹനീഫ പറഞ്ഞത്രേ 20ാം നൂറ്റാണ്ടിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. എന്താ അതിന്റെ, എവിടുന്ന് അതിന്റെ കണ്ടുപിടുത്തം? ഇതിനെ സംബന്ധിച്ച് നിരൂപണം നടത്തിയ എവിടുന്ന് കണ്ടുപിടിക്കാൻ കഴിയാ? ഖുർആനിൽ, ഖുർആനിൽ പറയുന്ന പ്രയോഗം എന്താന്ന് പറയും? യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ടാ ഖുർആൻ നോമ്പിന്റെ കാര്യം പറഞ്ഞത്, നമസ്കാരത്തിന്റെ കാര്യം, സക്കാത്തിന്റെ മറ്റെല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നോമ്പിന്റെ കാര്യത്തിലും യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ടാ. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറയുന്ന ആ വിളിയിൽ കുട്ടികൾ കൊടുക്കില്ല. നമ്മൾ പഠിക്കണോ? പഠിക്കണം, കുട്ടികൾ ഇരപ്പെടില്ല. കുട്ടികളോട് പറയണമെങ്കിൽ വേറെ തന്നെ പറയണം. യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. സൂറത്തു നൂറിൽ ഒരു ആയത്താണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അന്യരുടെ വീട്ടിൽ പോയി റൂമിൽ പോയി പ്രവേശിക്കുമ്പോൾ അനുവാദം ചോദിച്ച് സലാം ചൊല്ലിയിട്ടല്ലാതെ അങ്ങോട്ട് കടക്കരുത്. അന്ന് വളരെ ഗൗരവമുള്ള നിയമമായിട്ട് ആ പശ്ചാത്തലത്തിൽ വളരെ നിർബന്ധമായിട്ട് അള്ളാഹു ഏൽപ്പിച്ചതാണ്. ഏത് കാലത്തേക്കും ഉണ്ട്, പക്ഷെ അന്ന് വളരെ ഗൗരവമുള്ളതാണ്. അതുപോലത്തെ സാഹചര്യം എന്നുണ്ടായോ അന്നൊക്കെ, അതായത് ഈ ആ വരുന്ന ആള് കൊല്ലാനാണോ സ്നേഹിക്കാനാണോ എന്തെങ്കിലും പറയാനാണോ അതൊന്നും അറിയാത്ത കാലമാണ്. റൂമിൽ കണ്ട് കടന്നു വരുമ്പോൾ ഈ ആള് കൊല്ലൂല എന്നുള്ള യാതൊരു ഉറപ്പുമില്ല, അതുകൊണ്ടാണ് സലാം ചൊല്ലിയിട്ടല്ലാതെ കിടക്കാൻ പാടില്ല എന്നന്ന് അത്ര കർക്കശമായൊരു നിയമം അന്ന് പ്രഖ്യാപിച്ചത്. ഏതായിരുന്നു ആരോട് പറഞ്ഞു? യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ, ഏതൊരാളുടെ റൂമിൽ വീട്ടിൽ ചെന്ന് കിടക്കുകയാണെങ്കിൽ അതിനകത്ത് കിടക്കുമ്പോൾ സലാം ചൊല്ലി സമ്മതം ചോദിച്ചല്ലേ കിടക്കാൻ പാടില്ല. ഇതിനെപ്പോ ഇതിനുള്ള സമയപ്പെടാം. ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഖുർആനിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് ഇതിന്റെ സമയം? അന്യരുടെ വീട്ടിൽ ചെന്ന് കിടക്കുന്ന അവസരത്തിൽ സമ്മതം ചോദിച്ച് കിടക്കണം എന്ന് പറയുന്നതിന് സത്യവിശ്വാസികൾക്ക് വല്ല സമയം നിശ്ചയമുണ്ടോ? ഇത് ഇല്ല. ഏത് സമയത്ത് ചെന്ന് കിടക്കുകയാണെങ്കിലും സമ്മതം ചോദിച്ചിട്ട് കിടക്കാൻ പാടുള്ളൂ. ഇത് ഖുർആന്റെ കണിശമായ നിയമം. സൂറത്തു നൂറിൽ അല്ലാഹു പ്രഖ്യാപിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ പറഞ്ഞു, വല്യസ്തദീന ലം യബ്ലുഗുൽ ഹുലുമ, പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ, അതുപോലെ അല്ലദീന മരക്കത്തെ അയ്മാനുക്കും, ഈ അധീനത്തിൽ അടിമകൾ ഉണ്ടല്ലോ, അന്നത്തെ അടിമ സമ്പ്രദായം നിലവിലുള്ള കാലമാണ്. അപ്പൊ ഓരോരുത്തരുടെ അധീനത്തിലുള്ള അടിമകളും പ്രായം തികയാത്ത കുട്ടികളും അവർക്കും അതൊക്കെ കടക്കേണ്ടി വരുമല്ലോ. അവരോടോ ഏത് സമയത്തും വീട്ടിലുള്ള അടിമകളോടും പണിക്കാറും അടുത്ത പണിക്കാറാണ്. അവരോടും കുട്ടികളോടൊക്കെ ഏത് സമയത്തും റൂമിലേക്ക് കടക്കുമ്പോൾ അവരോട് സമ്മതം ചോദിക്കണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടില്ല. എന്നത് അവരോടാണോ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ, ലിയസ്തഅദിനക്കുമുല്ലദീന മരക്കത്തെ അയ്മാനുക്കും വല്ലദീന നബ്ലുഗുൽ ഹുലുമ, സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് അടിമകളും നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുട്ടികളും ഈ സമയം അവര് സമ്മതം ചോദിച്ചിട്ട് കിടക്കണം. എപ്പോ? ഫലാഫ മറാത്തിൽ അവർക്ക് 3 സമയത്ത് മാത്രമേ സമ്മതം ചോദിക്കേണ്ടുള്ളൂ. കുട്ടികൾക്കും അടിമകൾക്കും സമ്മതം ചോദിക്കേണ്ടത് 3 സമയത്ത് മാത്രം, നമ്മൾക്കോ എല്ലാ സമയത്തും. അപ്പൊ കുട്ടികൾക്ക് 3 സമയത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം പറഞ്ഞു, പിന്നെ 3 സമയത്താണ് കുട്ടികൾക്ക് സമ്മതം പറയേണ്ടത്, സമ്മതം ചോദിക്കേണ്ടത്. ആയത്തിന്റെ പ്രത്യേക പ്രയോഗം അവിടെ കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഈ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്നതിൽ സത്യവിശ്വാസികളും അതുപോലെ സത്യവിശ്വാസിനികളും എന്ന് പൊതുവെ ഉദ്ദേശമാക്കുന്നിടത്ത് കുട്ടികൾ ആ കൂട്ടത്തിൽ പെടുകയോ ഇല്ലേ എന്നുള്ള കാര്യം നമ്മളിപ്പോ വളരെ ഗൗരവമുള്ളൊരു വിഷയം പുറത്തിടാം. വളരെ ഗൗരവമുള്ള വിഷയമാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് കുത്തിബാലിക്കും സിയാമോ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ കുട്ടികൾ പെടൂല എന്ന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ വാദിക്കാനാണ് ഇപ്പൊ നമ്മൾ വാദിക്കാൻ നമ്മുടെ സിദ്ധാന്തമാണ്. അപ്പൊ അത് പറയുമ്പോൾ എങ്ങനെയാണത് വരിക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുന്നതാണ്. വൈദാ ബലാഗൽ അത്ഫാലു മിങ്കുമുൽ ഹുലുമ, സൂറത്തു നൂറിൽ പറയുന്ന രണ്ടാമത്തെ ആയത്താണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കുട്ടികൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഫല്യസ്തഗതിനോ കമസ്തഗതനല്ലദീനം കബലിഹിം, ആ അവർക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ മുമ്പ് സത്യവിശ്വാസികളോട് സമ്മതം എല്ലായ്പ്പോഴും ചോദിക്കണമെന്ന് പറഞ്ഞിരുന്ന മാതിരി ഈ കുട്ടികളും ചോദിക്കണം. അപ്പൊ അതിന്റെ മുമ്പ് കുട്ടികളോട് മൂന്നട്ടം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. മൂന്ന് പ്രാവശ്യം സുബ്ഹി നമസ്കാരത്തിന് മുമ്പ്, നിശാ നമസ്കാരത്തിന് ശേഷം, അതുപോലെ തന്നെ സുബ്ഹി നമസ്കാരത്തിന്റെയും നിശാ നമസ്കാരത്തിന് ശേഷം ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന സമയത്തും മൂന്ന് സമയത്ത് കുട്ടികൾക്ക് സംബന്ധം ചോദിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ അതിന്റെ ശേഷം ഇപ്പം എന്താ പറയണമെന്നറിയോ? കുട്ടികൾക്ക് പ്രായം തേഞ്ഞാൽ സത്യവിശ്വാസികളായ പ്രായപൂർത്തി എത്തിയിരുന്ന ആൾക്കാർ ചോദിക്കും പോലെ തന്നെ അവരും എല്ലാ സമയത്തും സംബന്ധം ചോദിച്ചോളണം. അപ്പൊ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ കുട്ടികളെ പെടുത്തിയിട്ടില്ല എന്ന് കണിശമായിട്ട് തെളിയിക്കുന്ന ആയത്താണ് 24:59 എന്ന് പറയുന്ന ആയത്ത്. ഓർമ്മയിലിരിക്കും 24:59 എന്ന് പറയുന്ന ആയത്ത് സത്യവിശ്വാസികളെ എന്ന് പൊതുവെ ഖുർആൻ വിളിക്കുന്നതിൽ കുട്ടികൾ പെടൂല എന്ന് കണിശമായിട്ട് തെളിയിക്കുന്ന ആയത്താണെന്ന് ഓർമ്മയിലിരിക്കും. അപ്പൊ കുത്തിബാലിക്കുമോ, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അതിലാരാ പെടുക? കുട്ടികളെ പെടൂല. കുട്ടികളോട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഓമുർ അഹലക്ക ബിസ്സലാത്തി എന്ന് പറഞ്ഞ മാതിരി ഓമുർ അഹലക്ക ബിസ്സിയാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടിരുന്നു. നിന്റെ വീട്ടുകാരോട് നമസ്കരിക്കാൻ പറഞ്ഞോ, അതിന് കുട്ടികളും പെടാം, വിരോധമില്ല, നിർബന്ധിക്കാൻ പാടില്ല, അവരോട് മൊത്തത്തിൽ ഉപദേശിക്കാം. എന്നാൽ അതേപോലെ ഓമുർ അഹലക്ക ബിസ്സിയാമി എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞോ? കുടുംബത്തിലുള്ളവരോട്, കുടുംബാംഗങ്ങളോട് നമസ്കരിക്കാൻ വേണ്ടി പറയാം, ഉപദേശിക്കാം, ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞെടുത്ത് നോമ്പ് പിടിക്കാൻ വേണ്ടി കുടുംബത്തിലുള്ള അംഗങ്ങളോട് പറയണമെന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞു? പൂർവ്വ പ്രവാചകന്മാർ ഇസ്മായിൽ നബി പറഞ്ഞതുപോലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് ഖുർആനിലുണ്ട്. പക്ഷേ ഇസ്മായിൽ നബിയോ ഇബ്രാഹിം നബിയോ ആരെങ്കിലും കുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കണമെന്ന് പറഞ്ഞ് കുട്ടികളോട് നോമ്പ് പിടിക്കാൻ പറയണമെന്ന് അള്ളാഹു പറഞ്ഞ അവരോട് പറഞ്ഞില്ല, ഖുർആനിലും പറഞ്ഞില്ല, നബിയോടും പറഞ്ഞില്ല. അപ്പൊ കുട്ടികൾക്ക് നോമ്പ് പിടിക്കൽ നിഷിദ്ധമാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടത്തിൽ അതിന്റെ അപകടങ്ങൾ പലതപ്പോഴും അതിനെപ്പറ്റി ഒരു ഗ്രന്ഥം തന്നെ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഖുർആൻ പരിഭാഷയിൽ പ്രവേശിച്ച കാരണം ഇപ്പൊ ഇക്കൊല്ലം ഏതായിരുന്നാലും ഇപ്പൊ അതിന് സൗകര്യമില്ലാതെ പോയി. സൗകര്യപ്പെട്ടെങ്കിൽ ഇൻഷാല്ലാ അടുത്ത കൊല്ലത്തേക്ക് ഉദ്ദേശം കുട്ടികൾക്ക് കുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുന്നതിന്റെ ആപത്ത് നമ്മുടെ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുക. 10, 30, 40 വയസ്സാകുമ്പോഴേക്ക് പല്ല് കൊഴിയാൻ തുടങ്ങും. എന്താണതിന് കാരണം? നമ്മളെപ്പോലെ തന്നെ അതേ ദിനചര്യയിൽ കഴിയുന്ന അത്രയും ശുശ്രൂഷയോടുകൂടി നമ്മുടെ കുട്ടികളെ നമ്മളും വളർത്തിപ്പോരുന്ന അവസരത്തിൽ യാതൊരു മാറ്റമില്ലാതെ വേണമെങ്കിൽ കൂടുതൽ പോഷകാഹാരങ്ങളൊക്കെ നമ്മൾ കൂടുതൽ നൽകിയിട്ട് പോലും 30, 40, 50 ആകുമ്പോഴേക്ക് പിന്നെ പറയാനില്ല, പല്ല് പോലെ നിർബന്ധം. എന്താണ് ഈ പല്ലിങ്ങനെ കൊഴിയാൻ കാരണം? പിന്നെ കണ്ണട എല്ലാവരും വെക്കലൊക്കെ ഉണ്ട്, പക്ഷെ ശതമാനം എന്നാണ് ആ കൂട്ടത്തിൽ. ഈ കണ്ണട വെക്കുന്നവരുടെ ശതമാനം, കുരുടാവുന്നവരുടെ ശതമാനം, 25-50% കാഴ്ച നഷ്ടപ്പെടുന്നവരുടെ ശതമാന കണക്കൊക്കെ നിൽക്കാൻ പോകുന്നുണ്ട്. എടുക്കാതിരിക്കാൻ പറ്റില്ല. ആ ശതമാനം എടുത്താൽ എന്താ സംഭവിക്കുന്നറിയോ? ഒരേ നിലവാരത്തിൽ, ഒരേ ജീവിത രീതിയിൽ, ഒരേ നിരക്കുള്ള ആഹാര പാനീയങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിൽ തന്നെ 10-25% പല്ലിന് കേടുള്ളവരും കണ്ണിന് കേടുള്ളവരും മറ്റേ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മളെ 30-35-50% പല്ലിനും കണ്ണിനും കേടുള്ളവർ. എന്താണ് കാരണം? കാരണം പറഞ്ഞില്ലേ, 13 ആ പട്ടിണി കേട്ടിട്ടുണ്ട്. അതിന് കാരണം വേറൊന്നുമില്ല, പ്രധാന കാരണം കുട്ടികൾ വളർന്ന് അവരുടെ പഞ്ചേന്ദ്രിയങ്ങളും മറ്റു അവയവങ്ങളും എല്ലാം ആന്തരികമായിട്ടുള്ള അവയവങ്ങളും ബാഹ്യമായ അവയവങ്ങളും ഇതൊക്കെ വളർന്നുണ്ടാവേണ്ട കാലഘട്ടത്തിലാണ് 13 മണിക്കൂർ സമയം ഭക്ഷണപാനീയങ്ങൾ കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുന്നത്. ഇത് ദ്രോഹമാണ്, അപകടമാണ്, കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്നതാണ്, അവർക്ക് ദോഷ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് പാടില്ല, നിഷിദ്ധമാണെന്ന് അബൂഹനീഫ 1300 കൊല്ലം മുമ്പ് പറഞ്ഞത് ഈ സമുദായം കേട്ടില്ല. അതാ കാരണം എവിടെ ചെന്നിരുന്നാലും നമ്മൾ ന്യൂനപക്ഷം, നമ്മൾ പൊതുവെ ന്യൂനപക്ഷം. പക്ഷേ ദന്താശുപത്രി ചെന്നിരുന്നാലും നമ്മൾ ഭൂരിപക്ഷം, കണ്ണാശുപത്രി ചെന്നിരുന്നാലും ഭൂരിപക്ഷം. ശതമാനം, അതിന്റെ ശരിക്കുള്ള ശതമാനം നോക്കുമ്പോൾ അനുപാതം നോക്കിയിട്ട് കണക്കെടുക്കണം. അപ്പൊ എവിടെ നമ്മൾ ന്യൂനപക്ഷം ആയിരുന്നാലും രോഗം ആശുപത്രികളിലൊക്കെ ചെന്നാൽ ഓരോ സാധനത്തിന്റെ കീഴിൽ നമ്മളാ ഭൂരിപക്ഷം. അനുപാതം നോക്കിയാൽ അങ്ങനെ. എന്താ കാരണം? നമ്മളുടെ ഈ അസമയത്തുള്ള പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള ഈ നോമ്പ് പിടിപ്പിക്കലാണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് ശാസ്ത്രീയമായിട്ട് തെളിവ് സഹിതം കാനേശന്മാരെയൊക്കെ എടുത്തിട്ട് ഇവിടെ പച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് സമയം ഉണ്ടാവട്ടെ. ഏതായാലും ഇത് നിശ്ചിതമാണ്, കുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കാൻ പാടില്ല, തെറ്റായ കാര്യമാണ്. അവരെ നോമ്പ് പിടിക്കാൻ അവർ ആഗ്രഹിച്ചാൽ തന്നെ അവരെ നിരുത്സാഹപ്പെടുത്തണം. ഇവിടെ ഇപ്പം എന്താ കുട്ടികൾക്ക് ഭ്രാന്ത് പിടിക്കുക? മദ്രസ, നമ്മളിപ്പോ മദ്രസയിലേക്ക് കേൾക്കുന്ന നമ്മളെ മദ്രസായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആർക്കൊക്കെയാണ് നോമ്പുള്ളത്? ആർക്കൊക്കെ ഞങ്ങളെ കൊടുത്ത് നോമ്പുള്ളത് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ആവേശം, എനിക്ക് നോമ്പുണ്ടെന്ന് പറയാൻ നോണ പറയാനോട്ട് വയ്യ. അപ്പൊ പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ഇവിടെ നിലവിളിയാണ്, എനിക്ക് നാളെ നോമ്പോക്കണം എന്ന് പറയാം. ഇവരുടെ ഈ അന്വേഷണം അത് ആദ്യം തുടങ്ങും. കുട്ടികളോട് ആർക്കൊക്കെ നോമ്പുണ്ടെന്ന് ചോദിക്കാനേ പാടില്ല. കുട്ടികൾക്ക് ആവേശം ഉണ്ടാക്കണ്ട, കുട്ടികളെ ഇവിടെ മനുഷ്യനായി തീരട്ടെ. മനുഷ്യനായി തീർന്നതിന് ശേഷം പിന്നെ നോമ്പ് പിടിച്ചു, അതിന് നോമ്പ് നോമ്പൊക്കാൻ പാടില്ല. അവരോടല്ല പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഈ നോമ്പിന്റെ സ്ഥാനം എത്രത്തോളം സ്ഥാനമുണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞതാ എത്രത്തോളം സ്ഥാനമുണ്ട് നോമ്പിന് അത് മനസ്സിലാക്കണം. നോമ്പ് ഫറളല്ല എന്ന് നമ്മൾ ആദ്യം പഠിച്ചു. നിസ്കാരം തന്നെ ഫറളല്ല, പിന്നെ നോമ്പ് ഫറളാ. നിസ്കാരം 12 സ്ഥലത്ത് അഖീമു സ്സലാത്ത് അഖീമു സ്സലാത്ത് അഖീമു സ്സലാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നിസ്കാരം തന്നെ ഫറളല്ല എന്ന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു സംഘടനയാണ് നിസ്കാരം ഫറളല്ല. അത് കുതിബാന കിതാബ മൗഖൂത്താണ്, നിയമമാക്കപ്പെട്ട ഒരു ആചാരമാണ് നിസ്കാരം എന്നുള്ളതല്ലാതെ ഫറളാണ് നിസ്കാരത്തെ പറ്റി പറയാൻ പാടില്ല. പിന്നെ നിസ്കാരത്തിന്റെ ഒരു കാലോഹരി പോലും നോമ്പിനെ പറ്റി പറഞ്ഞിട്ടില്ല. 9-ാമത്തെ സ്ഥാനത്തേക്ക് വരിച്ചു നീട്ടും ചെയ്തു ഖുർആൻ. ഇന്നലെ എന്താ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിയമമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ള ആൾക്കാർക്ക്. അവർക്ക് അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ മുമ്പുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും. അവർക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇല്ല, അവർക്ക് ബുദ്ധി ഉണ്ടല്ലോ മുമ്പന്നെ. നമ്മളാണുള്ള ബുദ്ധി ഇല്ലാതാക്കി, നമ്മളുടെ ബുദ്ധി അവിടെ ആകെ ചോർത്തി വിട്ടത്. നമ്മൾക്ക് ബുദ്ധിയില്ല, അതായത് ബുദ്ധി ഉപയോഗിക്കാൻ സംബന്ധിച്ചല്ലേ പഠിക്കണ്ട 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 പിന്നെ അങ്ങനെ ബുദ്ധി ഉണ്ടാവുക. അപ്പൊ അവർ മുമ്പന്നെ അക്ഷരാഭ്യാസികളാണ്, അവർക്കതൊക്കെ അറിയാം. അവർക്ക് നോമ്പ് പഠിക്കാൻ പറഞ്ഞ ആരോടാണെന്നൊക്കെ അവർക്കറിയാം. അവരവരുടെ കുട്ടികളെ നോമ്പ് പിടിപ്പിക്കില്ല, ജൂതന്മാർ ഒട്ടും പിടിപ്പിക്കില്ല, ക്രിസ്ത്യാനികൾ ചില യാഥാസ്ഥികരുണ്ട് അവർ ചെയ്തെന്ന് വരാം. ശരിക്ക് ബുദ്ധിയുള്ള പുരോഗമനവാദികളായ ക്രിസ്ത്യാനി സഭകളൊന്നും തന്നെ കുട്ടികളെ നോമ്പ് പിടിപ്പിക്കില്ല. അപ്പൊ കുത്തിബ അലൈക്കും സിയാമോ കമാ കുത്തിബ അലല്ലദീനമേ കബലിക്കും, നിങ്ങളുടെ പൂർവികന്മാർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്ന നിയമമാക്കപ്പെട്ടിരുന്നത് പോലുള്ള നിയമം തന്നെ നിങ്ങൾക്കും. നിങ്ങൾക്ക് പുതിയതായിട്ട് പോകുന്ന ഏറ്റവും ചെറുക്കാനൊന്നും പോണില്ല, യാതേ രൂപത്തിലുള്ള നിയമം ആ നിയമം തന്നെ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ കുറച്ച് ഇളവുകളൊക്കെ വരാൻ പോകും, അത് അള്ളാഹു പറഞ്ഞ നമുക്ക് ഇളവ് സ്വീകരിക്കാം. അവർക്ക് കുറച്ച് ഗൗരവമുള്ള നിയമങ്ങൾ അവർ തന്നെ കെട്ടിക്കൂട്ടിയതുകൊണ്ട് തൗറാത്തിലും മിഞ്ചിലൊക്കെ ചില വ്യത്യസ്ത നിയമങ്ങളുണ്ടായിരുന്നത് തെറ്റിദ്ധരിക്കാവുന്നതുണ്ട്. ഏതെങ്കിലാവട്ടെ, നമ്മൾക്കിപ്പോ തെറ്റിദ്ധാരണമൊന്നുമില്ല, അള്ളാണ്ട് പറഞ്ഞുതരാം ഇന്ന നിരക്കാൻ നോമ്പ് കൂടിക്കേണ്ടത്. ആദ്യം പറഞ്ഞ എന്താ, കുത്തിബ അലൈക്കും സിയാമുക്കമാ കുത്തിബ അലല്ലദീന ഖബ്ലിക്കും ലഅല്ലക്കും തുത്തഖൂൻ. അയ്യാമ മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങൾ. അയ്യാമ മഅദൂദാത്ത് എന്ന് ഖുർആനിൽ പ്രയോഗിച്ചാൽ ഇത് റമദാൻ മാസം പെടൂല ഇല്ലാതാവോന്ന് തെറ്റിദ്ധരിക്കണ്ട, പറഞ്ഞുതരാം. അയ്യാമ മഅദൂദാത്ത് എന്ന് ഖുർആനിൽ പ്രയോഗിച്ചാൽ ഈ ചുരുങ്ങിയത് 3 ദിവസം നോറ്റാൽ ആ കാര്യം പൂർത്തിയായിരുന്നു. ആദ്യത്തെ നിയമം ആദ്യത്തെ ആത്തോളം നോമ്പിനെ സംബന്ധിച്ച് ആദ്യം ഇറങ്ങിയ ആറ്റ 3 ദിവസം നോമ്പ് പിടിച്ചാൽ ആ നോമ്പിന്റെ കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞ ആ കടമ തുറന്നു. നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കിയെന്ന് പറഞ്ഞാൽ ഓരോ മാസം അയ്യാമൽ ബീദ എന്നുള്ള പേരിലാണ് പൂർവ്വകാലം മുതൽക്ക് അത് എടുത്തു വരാറുള്ളത്. നബിയുടെ കാലത്ത് ഉണ്ടായിരുന്ന പറയുന്നത് ഉണ്ടാവാം. ഏതായാലും ഫദ്കുറുല്ലാഹ ഫീ അയ്യാമിം മഅദൂദാത്ത്, ഹജ്ജ് സീസണിൽ അവസാനം ഹജ്ജൊക്കെ അവസാനിക്കാൻ കാലത്ത് യൗമുൻ നഹർ എന്ന് പറയുന്ന പെരുന്നാൾ ദിവസം, അതിനെ തുടർന്ന് 2 ദിവസം കൂടി ഫദ്കുറുല്ലാഹ ഫീ അയ്യാമിം മഅദൂദാത്ത്, അയ്യാമും മഅദൂദാത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തി പറഞ്ഞുകൊണ്ട് അവിടെ കഴിഞ്ഞു കൂടിക്കോളി സുഭിക്ഷമായിട്ട് ഭക്ഷിച്ചോളിന്നൊക്കെ പറഞ്ഞല്ലോ മീനായി. അവിടെ അയ്യാമും മഅദൂദാത്ത് എന്നാ പറഞ്ഞു. അയ്യാമും മഅദൂദാത്ത് എന്ന് പറഞ്ഞപ്പോ 3 ദിവസം അവിടെ. അപ്പൊ 3 ദിവസത്തിൽ ഏറണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേറുള്ളൂ. അയ്യാമും മഅദൂദാത്ത് എന്ന് പറയുന്ന അറബി സാഹിത്യത്തിൽ ആ പ്രയോഗത്തിന് 3 ദിവസത്തേക്കാൾ കൂടുതലുണ്ട് എന്ന് പറയണമെങ്കിൽ തെളിവ് വേറെ വേണം. 3 ദിവസത്തിന് മാത്രം പറഞ്ഞത് ഇവിടെ ഖുർആൻ തന്നെ തെളിവുണ്ട്. അയ്യ മഅദൂദാത്ത് എന്ന് മൊത്തത്തിൽ ഖുർആനിൽ അറബി സാഹിത്യത്തിൽ പറഞ്ഞാലോ 3-ൽ അപ്പുറം അത് തെളിവാക്കാൻ പാടില്ല. ഇതൊക്കെ അറബി സാഹിത്യ നിയമമാണ്. അപ്പൊ കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞിട്ട് അയ്യാമ മഅദൂദാത്ത് എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഉറപ്പായി കിട്ടിയപ്പോ എന്താ ഒരു 3 ദിവസം നോമ്പൊക്കെ മക്തൂബാണ് നീട്ടി. ഫള്ളല്ല കേട്ടോ, മക്തൂബാണ് നീട്ടി. പിന്നെ അവ എന്ത് പറഞ്ഞു, ഇത് ആദ്യത്തെ കൽപ്പനയാണ് നോമ്പിനെ സംബന്ധിച്ച് ആദ്യത്തെ കൽപ്പന. 9-ാമത്തെ വിഷയമായിട്ട് അതിൽ 2 പ്രാവശ്യമാണ് ആവർത്തിച്ച് പറയുന്നത്. പിന്നെ ഒരൊറ്റ സ്ഥലത്തും പറഞ്ഞില്ല. പിന്നെ നോമ്പ് നോക്കണം എന്നുള്ള ഒരൊറ്റ ഒരു നിയമം ഒരൊറ്റ സ്ഥലത്തും ഖുർആനിൽ വേറെ പറഞ്ഞില്ല, ഇവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത്? 2-183. പിന്നെ 2-185 അന്ന് ആവർത്തിച്ചു. എന്താ പറഞ്ഞത്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിച്ച മാസമാണ്. ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ ഫമൻ ശഹിദ മിൻകും ഷഹ്റ ഫലിയസ്ഖു. അതുകൊണ്ട് ആരാണോ റമദാനിൽ സന്നിഹിതരാവുന്നതെങ്കിൽ അവർ നോമ്പ് പിടിച്ചുകൊള്ളട്ടെ. റമദാൻ മാസം ആവാൻ കാണുക എന്നുള്ള പ്രശ്നം വേണ്ടാൻ പാടില്ല. റമദാൻ മാസം കാണുക എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചുകൊടുത്താൽ ലോകത്ത് ഇന്ന് വരെ ഹലാക്ക് മാറാതില്ല. കാണുക എന്ന് പറയാൻ പാടില്ല, റമദാൻ മാസം ആവുക. റമദാൻ മാസത്തിൽ ആരൊക്കെയാണോ നാട്ടിൽ സന്നിഹിതരായിട്ടുള്ളതെങ്കിൽ അവർ നോമ്പ് പിടിക്കണം. യാത്ര പോയവർക്കൊന്നും ബാധകല്ല. നാടുവിട്ട് യാത്ര പോയ ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടോ? അവർക്ക് ബാധകമല്ല. പമൻ ശഹിതമിങ്കും ശിറ ഫല്യസംഭു, റമദാൻ മാസം ഖുർആൻ അവതരിച്ച മാസമായതുകൊണ്ടിട്ട് അതിനോടൊരു ഭക്തിയും ബഹുമാനവും കാണിക്കാനായിട്ട്, ഒരു കുറു കാണിക്കാനായിട്ട് ആ മാസം വ്രതം അനുഷ്ഠിച്ചോളൂ
എന്ന് പറഞ്ഞടുത്ത്
ഇതൊരു ആഘോഷ പരിപാടി. റമദാനോടുള്ള, ഖുർആനിനോടുള്ള ഒരു മഹത്വം, ഒരു കൂറ് കാണിക്കലാണ് ഇപ്പൊ ഇതിലുള്ളത്. ഒരു ആഘോഷ പരിപാടി പോലെ തന്നെയാണത് ആ രൂപത്തിൽ. പക്ഷെ അത് എല്ലാവർക്കും കൂടി നിർബന്ധാക്കാൻ പറ്റും, ഫറദാക്കാൻ പറ്റും, അതൊന്നും പറ്റില്ല. അത് ഖുർആൻ തന്നെ എടുത്ത് പറയാം, തുടർന്ന് പറയാം. ഒമങ്കാനമിങ്കും മരീലൻ ഔ വരാ സഫരി, പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ രോഗികൾ കണ്ടമാനം ഭാവിയിൽ വരാനിരിക്കുന്നുണ്ട് എന്ന് സൂറത്തുൽ മുസ്ലിമിൽ അള്ള എന്നെ പ്രവചിച്ചതാ. നിങ്ങൾ ഈ രാത്രി നിസ്കാരം, ധ്വജ നിസ്കാരം, പാദനസ്കാരം കൂടിയായിട്ട് കെട്ടിമറിയണ്ട. ധാരാളം രോഗികൾ ഈ സമുദായത്തിൽ ഭാവിയിൽ വരാൻ പോകുന്നുണ്ട് എന്ന് സൂറത്തുൽ മുസ്ലിമിൽ ദീർഘദൃഷ്ടിയോടുകൂടി അള്ളാഹു പ്രവചിച്ചത് അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ രോഗം വർദ്ധിക്കും എന്നുള്ളതാക്കറിയാം, രോഗികളും വർദ്ധിക്കും എന്നുള്ളതാക്കറിയാം. അങ്ങനത്തെ അള്ളാഹു ഇവിടെ പറയണം എന്താണെന്നറിയും, ഒമങ്കാനമിങ്കും മരീലൻ ഔ വലാ സഫരിൻ, ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികളോ, എന്ത് രോഗം, കടുപ്പുള്ള രോഗമൊന്നും വേണ്ട. അള്ളാഹുക്കരെ കടുപ്പം കൂട്ടി പറയാനും കടുപ്പം കുറച്ച് പറയാനൊക്കെ അള്ളാഹുക്കരെ. ഇപ്പൊ കടുപ്പുള്ള രോഗമൊന്നും അർത്ഥം വെക്കണ്ട. യാത്ര എന്ന് പറഞ്ഞപ്പോഴേക്ക് നീളുള്ള യാത്ര എന്ന് അർത്ഥം വെക്കും പോലെ, നീള യാത്ര ആയാൽ മതി. 11 മാസം യാത്രക്ക് എന്താ അർത്ഥമെങ്കിൽ 12-ാമത്തെ മാസം ആ അർത്ഥം തന്നെ മതി. 12-ാമത്തെ മാസം റംസാനിക്ക് യാത്ര എന്ന് പറയുമ്പോഴേക്ക് അതിനൊരു പുതിയ അളവും കൂടൊന്നും വേണ്ട. 11 മാസം യാത്രക്ക് എന്താണ് അർത്ഥമെങ്കിൽ ആ അർത്ഥം 12-ാമത്തെ മാസം വെച്ചാൽ മതി. ആ അതുപോലെ രോഗി എന്ന് പറയണമെങ്കിൽ ആരാവണം, അത് ഡോക്ടർമാരോട് ചോദിച്ചാലേ ആരാണ് രോഗി എന്ന്. രോഗിയായോ ചെറിയ രോഗിയായിക്കോട്ടെ, ആർക്കാ നഷ്ടം, ആർക്കവിടെ നഷ്ടം, അള്ളാഹുക്കല്ല ഇതിന്. ഇത് പാർക്ക ഏതായിരുന്നാലും അബൂ ഹുറൈറ പറഞ്ഞ ഹദീസിലുണ്ട്, ഈ നോമ്പൊക്കെ എനിക്കുള്ളതാണ് എന്ന് അള്ളാഹ് പറഞ്ഞു. ആയിക്കോട്ടെ, നോമ്പൊക്കെ എനിക്കുള്ളതാണെന്ന് അള്ളാഹ് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അള്ളാഹു പറയുന്നതിൽ പിന്നെ നമ്മളവിടെ വിശക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹുവാ പറയുന്നത്, അള്ളാഹുനുള്ള നോമ്പ്, രോഗം എന്നുള്ള ഒരു പ്രശ്നം ആർക്കുണ്ടായോ അവരാരും പിടിക്കേ വേണ്ട എന്ന് തീർത്ത് അള്ളാണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതുപോലെ യാത്ര ഉണ്ടോ, യാത്രക്കാരനാണോ എങ്കിൽ അവർക്ക് നോമ്പ് ബാധകയല്ല. വേറെ ദിവസങ്ങൾ മതി, ആ ദിവസം റമദാനായിരുന്നാലും ശരി, ആദ്യത്തെ പത്തായാലും ശരി, അവസാനത്തെ പത്തായിരുന്നാലും ശരി, റമദാൻ മാസത്തിൽ ഒരാൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നാൽ യാത്ര ചെയ്യുക. നോമ്പിന് വേണ്ടി യാത്ര മുടക്കണ്ട, നോമ്പിന് വേണ്ടി യാത്ര മുടക്കണ്ട, യാത്രക്ക് വേണ്ടി നോമ്പ് മുടക്കാം, അതാണ് ഇവിടെ പഠിക്കേണ്ടത്. യാത്ര ചെയ്യേണ്ട ആവശ്യത്തിന് നോമ്പ് മുടക്കാം. രോഗിയാണോ, സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടായി കോട്ടെ, ആർക്കാഷ്ടം, എല്ലാവർക്കും രോഗമില്ലാത്തവർ ആർപ്പോടില്ല എന്നാണ് ഇപ്പൊ ഒരു പത്ത് ഇറങ്ങുന്നതെങ്കിൽ അതിനിവിടെ ബേജാർ വിടേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും രോഗമുണ്ട് എന്ന് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് ചെയ്യണമെങ്കിൽ അവരാർക്കും നോമ്പ് നോക്കണ്ട. അപ്പൊ നോമ്പ് നോക്കാതെ അവരോ വലിയ കാര്യമാണ്. 5 ഇസ്ലാംകാരം കെട്ടിട്ട് 1300 കൊല്ലായി, 5 ഇസ്ലാംകാരം കട്ടിട്ട് 1300 കൊല്ലാട്ട് ഇതുവരെ 5 എണ്ണം കൂട്ടിച്ചേർക്കാൻ തയ്യാറില്ലാത്തവർക്ക്, നോമ്പ് ബാധകമല്ലാത്ത ആൾക്കാർക്ക് നോമ്പ് ബാധകമാവാതിരിക്കുന്നതിൽ കുണ്ഠിതപ്പെടാൻ പോവുക, വേണ്ട കുണ്ഠിതപ്പെടണ്ട. അത്ര വലിയ ഇസ്ലാംകാര്യത്തിന്റെ ഭ്രമമുള്ള ആൾക്കാരാണ് ഇവരെന്ന് നമുക്ക് തോന്നണ്ടേ? ഇവർ ഇസ്ലാംകാര്യത്തിന്റെ ഭ്രമമുള്ളവരല്ല, ഇത് കച്ചവടമാണ്. നോമ്പ് നിസ്കാരം ഒരു കച്ചവടം, അത് പറ്റൂല, അത് കച്ചവടാക്കാൻ പറ്റില്ല. അപ്പൊ നോമ്പ് ബാധകാർക്ക്, രോഗികളല്ലാത്തവർക്ക് യാത്രക്കാരല്ലാത്തവർക്ക് യാത്ര നിർത്തിവെക്കണ്ട. രോഗം പിന്നെ നിർത്തിവെക്കാന്ന് പറയാലല്ലോ, രോഗം ഉണ്ടെങ്കിൽ നോമ്പ് പിടിക്കണ്ട. രോഗം മാറിയിട്ട് യാത്ര കഴിഞ്ഞിട്ട് നോമ്പ് നോറ്റാൻ മതി. പിന്നെ എങ്ങനെയാണ് ആ നോമ്പ് നോക്കേണ്ടത് അവിടെ ഒന്നും കൂടി മനസ്സിലാക്കേണ്ടത്. ഫല്യസംഭൂന, ഇത് വളരെ ഗുരുതരമായ ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഫല്യസംഭൂ എന്ന് പറയുന്ന പ്രയോഗം. ആദ്യം പറഞ്ഞു ആ 3 ദിവസത്തെ നോമ്പ് അത് നിയമമാക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ പറഞ്ഞ എന്താ, 1 മാസത്തെ നോമ്പ് എന്ന് പറഞ്ഞപ്പോഴേക്ക് കുത്തിപ്പ പോയി, മനസ്സിലാക്കണം, അപ്പോഴേക്ക് കുത്തിപ്പ പോയി. ഫറദ് മുമ്പന്നല്ല, നോമ്പിന് ഫറദ് മുമ്പന്നല്ല. 3 ദിവസത്തെ പറഞ്ഞപ്പോ അത് കുത്തിപ്പ എന്ന് പറഞ്ഞു. പിന്നെ റമദാൻ മാസം ഒട്ടാകെ നോമ്പ് പിടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ കുത്തിപ്പി ഇല്ല, പൊരുത് ഇല്ല, ഒന്നുമില്ല. സൂമു എന്ന് പറഞ്ഞോ, അത് ഊമു എന്ന് പറയണം. അഖീമു സ്വലാത്ത സൊല്ലി എന്നൊക്കെ പറയുമ്പോലെ ആത്തുസക്കാത്ത എന്നൊക്കെ പറയുമ്പോ നേർക്കുനേരെ ആമിനു എന്നൊക്കെ പറയുമ്പോ നേർക്കുനേരെ ഇവിടെ കൽപ്പിക്കാം. ഏറ്റവും ശക്തിമത്തായ രൂപത്തിൽ വിധിവാക്യത്തിൽ കൂടിയാണ് കൽപ്പിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കണം എന്നുള്ള എന്താ അള്ള പറഞ്ഞത്, സൂമു എന്ന് പറഞ്ഞില്ല, കുത്തിബ അലൈക്കും സിയാമു ശഹരി റമദാന എന്ന് പറഞ്ഞില്ല. അപ്പൊ രണ്ടും പോയി. ഇപ്പൊ എന്താ പറഞ്ഞത്, ഫല്യസംഭൂന. ഈ പ്രയോഗം വളരെ ഗൗരവത്തോടുകൂടി ആഴത്തിൽ പഠിക്കേണ്ട ഒരു പ്രയോഗം. എന്താ ഫല്യസംഭൂന്ന് കൂടുതൽ പറഞ്ഞത്, എന്താ ഫല്യസംഭു എന്ന് പറയുന്ന വിധിവാക്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ ലഘുവായ പ്രയോഗം. അങ്ങനെ റമദാൻ മാസായ അന്ന് സന്നിഹിതരായ ആൾക്കാരൊക്കെ നോമ്പ് നോറ്റുകൊള്ളട്ടെ എന്ന, മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ നോമ്പ് നോറ്റുകൊള്ളട്ടെ, നോറ്റോളണം, നിർബന്ധാണ് എന്ന് അതിനർത്ഥം വെക്കാൻ പാടില്ല. ഏതുപോലെ വൽ യസ്തഫിഫിൽ ലദീന ലാ യജിദൂന നിക്കാഹൻ,
വിവാഹം കഴിക്കാനുള്ള വഹകളൊന്നും കയ്യിലില്ലാത്ത ആള് തൽക്കാലം ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞു. പുറം പറഞ്ഞ വിവാഹം കഴിക്കാനുള്ള വഹകൾ കുറച്ച് പൈസ കൊണ്ടി വരുമല്ലോ, മഹറിങ്ങിനും കൊടുക്കട്ടെ. അതിനൊന്നും കഴിവില്ലാത്ത ആളാണെങ്കിൽ ലാ യജ്ദൂന നിക്കാഹൻ വലിയ സ്ഥാഫിഫില്ലതിന് ലാ യജ്ദൂന നിക്കാഹൻ, വിവാഹം കഴിക്കാനുള്ള ആ ചെലവ് ചെയ്യാനുള്ള പൈസ ഒന്നും കയ്യിലില്ലാത്തവൻ തൽക്കാലം വരുന്ന വിരമിച്ച് നിൽക്കട്ടെ എന്ന് പറഞ്ഞത് ഫറളായ കാര്യ. ഫറളൊന്നല്ല, ഒരാൾ കടം പഠിച്ചിട്ട് വിവാഹം കഴിക്കണമെങ്കിലോ അതിപ്പോ തടാണെന്നും പറയാൻ പറ്റൂല. കയ്യില് പൈസ ഇല്ലെങ്കിൽ പൈസ ഉണ്ടാകത്ത യോനിയമൂല, അള്ളാഹു അവർക്ക് ഐശ്വര്യം കൊടുക്കുന്നവരേക്കും കാത്തു നിൽക്കല് നല്ലതാണ്. അതുവരേക്കും ക്ഷമിച്ചിരുന്നിട്ടാണ് വിവാഹത്തിൽ ഏർപ്പെടാന്നുള്ളത്. ഏതാണ്ട് കുറച്ചൊക്കെ കാര്യബോധമുള്ള ആൾക്കാർ ചെയ്യലും അങ്ങനെ തന്നെയാണ്. സ്വന്തം വധു വരന്ന് എന്തെങ്കിലും ബിസിനസ്സോ ഉദ്യോഗമോ ജോലിയോ ഒക്കെ ആയിട്ട് മതി നമ്മൾ പറഞ്ഞാലേ അർത്ഥമുണ്ട്. അത് വെറുതെ ഒന്നുമില്ല, കുട്ടിക്കൊരു ജോലിയാവണം അല്ലെങ്കിൽ ഉദ്യോഗമാവണം അല്ലെങ്കിൽ പഠിപ്പ് തീരണം എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ട്. ഖുർആൻ പറയുന്നതാ ഓരോരുത്തർക്കും സ്വന്തം ഒരു നിലനിൽപ്പൊക്കെ ആയിട്ട് മതി വിവാഹത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും എടുത്ത് ചാടൽ. പൈസ ഉണ്ടാകത്ത യോനിയമൂല, അള്ളാഹു അവർക്ക് ഐശ്വര്യം കൊടുക്കുന്നവരേക്കും കാത്തു നിൽക്കല് നല്ലതാണ്. അതുവരേക്കും ക്ഷമിച്ചിരുന്നിട്ടാണ് വിവാഹത്തിൽ ഏർപ്പെടാന്നുള്ളത്. ഏതാണ്ട് കുറച്ചൊക്കെ കാര്യബോധമുള്ള ആൾക്കാർ ചെയ്യലും അങ്ങനെ തന്നെയാണ്. സ്വന്തം വധു വരന്ന് എന്തെങ്കിലും ബിസിനസ്സോ ഉദ്യോഗമോ ജോലിയോ ഒക്കെ ആയിട്ട് മതി നമ്മൾ പറഞ്ഞാലേ അർത്ഥമുണ്ട്. അത് വെറുതെ ഒന്നുമില്ല, കുട്ടിക്കൊരു ജോലിയാവണം അല്ലെങ്കിൽ ഉദ്യോഗമാവണം അല്ലെങ്കിൽ പഠിപ്പ് തീരണം എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ട്. ഖുർആൻ പറയുന്നതാ ഓരോരുത്തർക്കും സ്വന്തം ഒരു നിലനിൽപ്പൊക്കെ ആയിട്ട് മതി വിവാഹത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും എടുത്ത് ചാടൽ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ അതൊരു ഫറളായ കാര്യമാണ്. അപ്പൊ അത് ഫറളൊന്നുമില്ല, ഒരാൾ അതിന്റെ ഇടയിൽ തന്നെ വിവാഹം ചെയ്തെങ്കിൽ അത് ശിക്ഷിക്കണം. അതൊക്കെ കുറ്റമുണ്ടോ? കുറ്റമൊന്നുമില്ല. കടം വാങ്ങിച്ചിട്ട് അപ്പൊ ഒരാൾ വിവാഹം ചെയ്ത്, പൈസ ഒന്നും കയ്യിലില്ല, ഒരു 10,000 രൂപ ഒരാൾ കടം വാങ്ങിച്ച് ഒരു വിവാഹം നടത്തി അതിപ്പോ അയാളെ ശിക്ഷിക്കണം? ശിക്ഷിക്കൊന്നും വേണ്ട. കടം കൊടുക്കാൻ ആളുണ്ടെങ്കിൽ, കടം കൊടുക്കാൻ ആളുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ നടത്തിക്കോട്ടെ. ഇതല്ലാതെ ഇത് ഒരു നിർബന്ധമായ കാര്യമാണെന്നുള്ള എനിക്കെല്ലാം പറഞ്ഞത്. അതുപോലെ മാറ് മറക്കുന്നതിനെ സംബന്ധിച്ച് തട്ടം മാറിലേക്ക് താഴ്ത്തിഴുന്നതിനെ സംബന്ധിച്ചൊരു ഉപദേശം കുറവാണ് പറഞ്ഞു. സ്ത്രീകൾ തട്ടം മേലോട്ടുണ്ടാവുമല്ലോ, അത് തങ്ങൾ കൂടിയിട്ടുണ്ടെന്നതിനെ പറ്റി പറഞ്ഞതിനെപ്പറ്റി നമുക്കൊരു വിഷയം ഒരു ദിവസം സ്പെഷ്യലായിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്, എന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും അവർക്ക് രണ്ടാം തട്ടം കൊണ്ടുണ്ടാവുമല്ലോ, അത് മാറൊന്ന് മറച്ചോട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാറ് മറക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഉപദേശം സാംസ്കാരികമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളാണ്. ഇതുപോലെ എന്നുള്ള പ്രയോഗപ്രകാരം ലിയസും എന്ന് പറയുമ്പോൾ വല്യ സുംഭൂ എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ സൂമു അല്ലെങ്കിൽ കൂമു ഇതുപോലുള്ള നേർക്കുനേരുള്ള വിധിവാക്യം അല്ലാത്ത രൂപത്തിൽ പറഞ്ഞാൽ അത് ഒരൈച്ഛികം എന്നല്ലെങ്കിലും നേരിയ രൂപത്തിലുള്ള നിർബന്ധമേ ഉള്ളൂ എന്ന് അതിന്റെ അർത്ഥം. ഗൗരവമുള്ള നിർബന്ധത്തിന് പറയാൻ പാടില്ല. ഉദാഹരണമായിട്ട് ലിയുസല്ലു എന്ന് പറഞ്ഞു ഖുർആൻ, എവിടെയെങ്കിലും ലിയുസല്ലു എന്ന് പറഞ്ഞു, അഖീമു സ്വലാത്ത എന്നല്ലാതെ നിങ്ങൾ നിസ്കരിച്ചോളൂ നിസ്കരിച്ചോളൂ എന്നുള്ളതല്ലാതെ നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞില്ല. സക്കാത്ത് കൊടുക്കണം ആത്തു സക്കാത്ത ആത്തു സക്കാത്ത എന്ന് പറഞ്ഞതല്ലാതെ ഒരു ഇസക്കു സക്കാത്ത എന്ന് പറഞ്ഞെങ്കിലും ഇസക്കു അത് സക്കാത്ത് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞില്ല. എന്നാ ഒരു സ്ഥലത്ത് നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ നമ്മൾ ശ്രദ്ധിക്കാം. 402 യുദ്ധവേളയിൽ അവിടെ താവളടിച്ചിരിക്കുന്ന അവസരത്തിൽ ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കുന്ന ഭയത്തോട് കൂടിയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ ഇതാ കുന്ത ഫീഹിം ഫഅഖംത ലഹും സ്വലാത്ത, നീ അവരുടെ കൂട്ടത്തിലാവുകയും അങ്ങനെ അവർക്ക് നീ നമസ്കാരം നിലനിർത്തി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നിസ്കരിച്ചോളണമെന്ന് അവിടെ പറയണില്ല. നമ്മൾ മനസ്സിലാക്കുക, നിസ്കരിച്ചോളണമെന്ന് പറയാനല്ല, നീ അവരോടൊപ്പം നിസ്കരിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ എന്തു വേണം? ഒരു വിഭാഗം ആളുകൾ നിന്റെ കൂടെ നിന്ന് നിസ്കരിച്ചോട്ടെ. ബൽ തഹ്തി തായിഫത്തും ബൽ തഹ്തി ബൽ തഹ്തി അവിടെ ഇതേപോലുള്ള പ്രയോഗം ഫൽയഫാൽ എന്നുള്ള പ്രയോഗം തന്നെയാണ്. നിങ്ങൾ ഒരു വിഭാഗം തായ്ഫത്തിന്റെ മിസല്ലു, ഒരു വിഭാഗം ആളുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ കൂടെ നിസ്കരിക്കട്ടെ. പിന്നെ മറ്റൊരു വിഭാഗം വരട്ടെ, ഫൽത്തെ തായ്ഫത്തു നുഹ്റാ ലം യസല്ലു, നിസ്കരിക്കാത്ത മറ്റൊരു വിഭാഗം ആളുകൾ രണ്ടാമതായിട്ട് വരട്ടെ, ഫൽ യസല്ലു, എന്നിട്ട് അവരാണ് നിസ്കരിച്ചോട്ടെ. എന്താ പറഞ്ഞ വാക്യനർത്ഥം? അങ്ങനെ അവരാണ് നിസ്കരിച്ചോട്ടെ, നിസ്കരിച്ചോളണം എന്നല്ല, നിസ്കരിച്ചോളണം എന്നല്ല, അവർ നിസ്കരിക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ് ചെയ്തോട്ടെ എന്നാണ് പറഞ്ഞത്. യുദ്ധവേളയിൽ പോലും നിസ്കരിക്കാനൊന്നും നിവൃത്തിയില്ല. നിസ്കരിക്കാൻ പോയാലപ്പോൾ ആ കൂടെയൊക്കെ അല്ലത്താവും, വേണ്ട ബേജാറാവണ്ട, അവിടെ നോട്ടെ, പേടിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് അതിനൊന്നും മനസ്സ് വരുന്നില്ല, ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല. അവിടെ കുത്തിബിയും ഫുരുതിയും ഒന്നും പറഞ്ഞില്ല, സ്വല്ലൊന്നും പറഞ്ഞില്ല, അക്കീം സ്വലാത്ത ഒന്നും പറഞ്ഞില്ല. അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥത വന്നാലോ ഫദ്ഖുറുല്ലാഹ, കണ്ട പ്രയോഗം പറഞ്ഞോ ഫദ്ഖുറുല്ലാഹ, അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥത വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണം. ഫദ്ഖുറുല്ലാഹ കമാ അല്ലമക്കും മാലം തക്കും. നിങ്ങൾക്ക് മുമ്പ് വിവരമില്ലാത്ത നിസ്കാര കണക്കൊക്കെ അല്ല പഠിപ്പിച്ചതുണ്ട്. അതേപോലെ നിങ്ങൾക്ക് സ്വസ്ഥത വന്നാൽ നിസ്കരിക്കുക തന്നെ വേണം, മറ്റോടത്തോ നിസ്കരിച്ചോട്ടെ എന്നാ പറഞ്ഞു. യുദ്ധത്തിന് വേണ്ടി താവളടിച്ചിരിക്കുന്ന അവസരത്തിൽ നിസ്കരിച്ചോട്ടെ, നീ അങ്ങനെ നിസ്കരിക്കാൻ പോവുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞത്. നിസ്കരിക്കണം, ആരെ കൂട്ടിയിട്ട് ജമാഅത്താക്കണം, ഓരോരുത്തരും നിസ്കരിക്കണം എന്നൊന്നും പറഞ്ഞില്ല. നിസ്കരിക്കുകയാണെങ്കിൽ ചെയ്തോളൂ, അങ്ങനെ ഓരോരുത്തരും നിസ്കരിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞാണ് വിട്ടു. സാധാരണ സ്വസ്ഥത പറഞ്ഞ അവസരത്തിലൊക്കെ എങ്ങനെ നിസ്കരിക്കേണ്ടത്? ഫദ്ഖുറുല്ലാഹ അഖീമുസ്സലാത്ത ഇങ്ങനെ ഖുർആനിലൂടെ നിങ്ങൾ കാണാം. അപ്പൊ സ്വസ്ഥതയുള്ള ഒരൊറ്റ സ്ഥലത്തും ഫല്യുസല്ലു എന്ന് ഖുർആനിൽ കാണൂല. യുദ്ധവേളയിൽ മാത്രമാണ് ഫല്യുസല്ലു എന്ന് ഉപയോഗിച്ചത്. കാരണം അവിടെ അത് ഫർളല്ല, ഗൗരവമുള്ള നിർബന്ധമല്ല, സൗകര്യം ഉണ്ടെങ്കിൽ കരിച്ചാൽ മതി. അതായത് ജിഹാദ് കൊണ്ട് മുറിയാലേ, സൗകര്യം ഉണ്ടെങ്കിൽ കരിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ ഖുർആനിൽ നിന്ന് പഠിക്കണം. ഇതൊക്കെ ഖുർആന്റെ സാഹിത്യ നിയമങ്ങൾ. അഫലം യതദബ്ബറൂന ഖുർആൻ, ഖുർആൻ വഴിക്ക് വഴി അതിന്റെ പ്രയോഗങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് പരിശോധിച്ച് പഠിക്കുന്നില്ലേ അവർ എന്നാ ഖുർആൻ ചോദിക്കും. അതാ ചോദിക്കും, പരിശോധിച്ച് പഠിക്കണത്. ഖുർആൻ എത്ര സ്ഥലത്താ അഫീമു എന്ന് പറഞ്ഞു, എത്ര സ്ഥലത്താ ലംസല്ലു എന്ന് പറഞ്ഞു, നോമ്പിനെ സംബന്ധിച്ച് കുത്തിബാലയ്ക്കും പറഞ്ഞപ്പോ മൂന്ന് ദിവസപ്പെട്ടുള്ളൂ, ഫല്യസ് എന്ന് പറഞ്ഞപ്പോ 30 ദിവസമായപ്പോ ഫല്യസ് എന്നാക്കി മാറ്റി. അള്ളാക്ക് വിവരക്കടില്ലല്ലോ, അള്ളതൊക്കെ ബോധപൂർവം ചെയ്യുന്നതല്ലേ. അപ്പൊ അള്ള ഇത്തരത്തിൽ ഈ ശൈലി മാറ്റുന്നത്, ഓരോരോ പദവാചകങ്ങൾ ഓരോരോ സ്ഥലത്തേക്ക് അനുയോജ്യമായി തെരഞ്ഞെടുത്ത് വെക്കുന്നത് ഇതൊക്കെ ഉദ്ദേശപൂർവമാണ്. അപ്പൊ നോമ്പിന് റമദാൻ മാസം ഒട്ടാകം കുത്തിബ എന്ന് പറയാൻ പാടില്ല എന്ന് അള്ളാക്കറിയാം. അതുകൊണ്ട് റമദാൻ മാസത്തിൽ പ്രായപൂർത്തി എത്തിയ ആൾക്കാർ, രോഗികളല്ലാത്തവർ, വൃദ്ധന്മാരല്ലാത്തവർ, അതുപോലെ കുട്ടികളല്ലാത്തവർ നോമ്പാണ് നോറ്റോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ എന്തായി? ഇവിടെ ഊര് ബഹിഷ്കരണം വരെ എത്തിയിരിക്കണം. നോമ്പ് നാക്കാത്തവരെ ഊര് ബഹിഷ്കരിക്കാൻ പോലും സുന്നത്ത് ജമാഅത്തേര് തയ്യാറാണ്. ഊര് ബഹിഷ്കരിക്കണം, പള്ളി ബഹിഷ്കരിക്കാൻ എന്തൊക്കെ ബഹിഷ്കരണം വേണം അതൊക്കെ ഉണ്ടാക്കണം. പിന്നെ റമദാൻ മാസത്തിൽ യാത്രക്കാർക്കും രോഗികൾക്കും ഭക്ഷണം കഴിക്കണമല്ലോ, അതിനാണല്ലോ നോമ്പ് നോക്കാൻ പറഞ്ഞു. യാത്രക്കാർക്കും രോഗികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അള്ള നോമ്പ് നോക്കാൻ പറഞ്ഞു. യാത്രക്കാർക്ക് സക്കാത്ത് അവരുടെ സ്വന്തം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് അവർക്ക് ഊണിന്നും ചായക്കുള്ളത് കൊടുക്കണമെന്നും പറഞ്ഞു. ഇപ്പൊ കോഴിക്കോട് പട്ടണത്തിൽ അല്ലെങ്കിൽ ബോംബെ പട്ടണത്തിൽ യാത്രക്കാരായിട്ടാണ് ചെന്നുപെട്ട് നോമ്പ് ഓടിക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ല, എവിടുന്നാ പൈസ കണ്ടത്? ബൈത്തുൽ മാലിൽ നിന്ന് പൈസ കൊടുത്തോണം. ഇതിന് ഊണ് കഴിക്കാൻ, ഊണ് കഴിക്കാന് ചായ കുടിക്കാനൊക്കെ ബൈത്തുൽ മാലിൽ സക്കാത്ത് ഫണ്ടിൽ നിന്ന് പൈസ കൊടുത്തോണം. എവിടുന്നാ കുടിക്കുക? ഈ ഭൂമിയിൽ നിന്ന് പച്ചപ്പകൽ കുടിക്കണം, അല്ലാണ്ട് ആകാശത്ത് കയറി കുടിക്കാനല്ല ഈ പറഞ്ഞത്. ഈ ഭൂമിയിൽ അവിടെ ഓരോരുത്തർക്കും വീടും കൂടിയൊന്നും ഉണ്ടാവില്ല, അവിടൊക്കെ ഹോട്ടലുകൾ ഉണ്ടാവുക. ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കാനും ഊണ് കഴിക്കാനും സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് കൊടുത്തോളെന്ന ഖുർആന്റെ നിയമം അതിവിടെ രണ്ടു പ്രാവശ്യം മാതൃഭൂമിയിൽ എഴുതി. എഴുതിയതിനൊന്നും മറുപടി ഇല്ല. രണ്ടു പ്രാവശ്യം മാതൃഭൂമിയിൽ എഴുതിയതിന് ഫലമുണ്ടായി. 4-5 ഹോട്ടലുകളൊക്കെ ആദ്യകാലത്ത് തുറന്നു. പിന്നെ ഒരു ബഹിഷ്കരണം തോന്നുന്നു, ഒരു വിലക്ക് വന്നോടുകൂടി പല ആൾക്കാരും കൂട്ടേണ്ടി വന്നു. ഇതൊക്കെ ഖുർആനാണ് ഇസ്ലാമിന്റെ കാര്യമാണോ ഇപ്പൊ ചെയ്യുന്നത്? അള്ള പറഞ്ഞ എന്താ? യാത്രക്കാരുടെ രോഗികളും ഭക്ഷണം കഴിക്കണം, അവർക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് കൊടുത്തോണം, അതിനൊരു ഹോട്ടലില്ലെങ്കിൽ ഹോട്ടൽ ഉണ്ടാക്കണം എന്നും അവിടുന്ന് വന്നു. എവിടെ വന്നത്? ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഹോട്ടലിൽ വേണം, ഓരോരുത്തർക്കും വീടുകളുണ്ടാവില്ലല്ലോ. അപ്പൊ അവരില്ലെങ്കിൽ ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് ഹോട്ടൽ നടത്തിയിട്ട് ഈ രോഗികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണം. ഏതുപോലെ കൊതുക്കണം എന്ന് പറഞ്ഞപ്പോഴേക്ക് പിന്നെ ബക്കറ്റ് വാങ്ങണമെന്ന് അർത്ഥം കിട്ടിയെന്ന് അവർ അർത്ഥം വെക്കാം. അവിടെ നല്ല തലയുണ്ട്, കൊതുക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടി ബക്കറ്റ് വേണം, കയറ് വേണം, അത് കോരണം എന്നൊക്കെ അതിൽ നിന്ന് കിട്ടി എന്ന് അർത്ഥം വെക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് ഇവിടെ രോഗികൾക്ക് യാത്രയിൽ ഭക്ഷണം കഴിക്കണം, യാത്രക്കാർക്കും ഭക്ഷണം കഴിക്കണം എന്നാലും ഹോട്ടലിൽ വേണം എന്നുള്ള തല പോകുന്നില്ല. ഹോട്ടലിൽ വേണം അതിനെന്നുള്ള തല പോകുന്നില്ല. എന്താ കാരണം? ഭ്രാന്താണ്. പരസ്യമായിട്ട് നോമ്പ് മുറിക്കാൻ പാടില്ല. എത്രതാര് പറഞ്ഞു, പരസ്യമായിട്ട് നോമ്പ് മുറിക്കുന്ന അവസരത്തിൽ രഹസ്യമായിട്ട് നോമ്പാറ്റിരിക്കുന്ന കുറച്ച് ആൾക്കാരെ നബി കണ്ടു. അത് വരെ എഴുതി വെച്ചിരിക്കണം. ഈ ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ തന്നെ എഴുതി വെച്ചിരിക്കണം. മക്കത്തേക്ക് ബദർ യുദ്ധത്തിന് മക്കം ഫത്വന് വേണ്ടി പോകുന്ന അവസരത്തിൽ പരസ്യമായിട്ടല്ലേ പോണത്? 10,000 ആൾക്കാരും മക്കം ഫത്വഹാക്കാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ നോമ്പ് കാലം റമദാൻ പതിനേഴിന് ബദരീങ്ങളെ അണ്ട് കഴിക്കലല്ല. റമദാൻ 17 നോമ്പിന് പരസ്യമായിട്ട് നബി നോമ്പ് മുറിച്ചിട്ട് എല്ലാവരും കൊണ്ട് നോമ്പ് മുറിപ്പിച്ചത് ആദ്യം പഠിക്കട്ടെ. ബദരീങ്ങളെ ആണ്ട് അവിടെ നിൽക്കട്ടെ. റമദാൻ 17 മക്കത്തേക്ക് നബി പോയി, മക്കം ഫത്വന് വേണ്ടി പോയി, അല്ലെങ്കിൽ ബദർ യുദ്ധത്തിന് വേണ്ടി പോയി എന്ന് പറയാ. ഏതായിരുന്നാലും ഈ പോകുന്ന അവസരത്തിൽ റമദാന നബി എന്ത് ചെയ്ത്? എല്ലാവരെയും കാണിച്ചിട്ട് അന്ന് പാലുമുള്ള കിട്ടുള്ളൂ, ചായ കാപ്പി എന്നില്ല, അതെടുത്ത് എല്ലാവരെയും കാണിച്ചിട്ട് അതാണ്ട് കുടിച്ചു, വെള്ളം കുടിച്ചു, എല്ലാവരെയും കാണത്തക്ക നിലക്കാണ്ട് കുടിച്ചു. എന്തിന്? റമദാൻ മാസമാണ്, നോമ്പ് മുറിക്കാൻ പാടില്ല എന്നുള്ള തെറ്റിദ്ധാരണ ആർക്കും വേണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും നോമ്പ് കുറിച്ചു, എല്ലാവരും നോമ്പ് കുറിച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ ഖുറാഫികൾ അന്നുണ്ട് കേട്ടോ, അതിന്റെ ഇടയിൽ കുറച്ച് ആൾക്കാരെ നോമ്പ് മുറിക്കാതെ ഞങ്ങളിത് എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചോളാം എന്നുള്ള നിനക്ക് അവിടെ തടർന്നു കിടക്കുന്നുണ്ട്. ചില ആൾക്കാർ വീതി കൊടുക്കുന്നുണ്ട്. ഇതിനെ കൂടി കണ്ട് എന്താണ് അത് സംഭവം എന്ന് ചോദിച്ചു നബി. എന്താണ് ആ സംഭവം എന്ന് ചോദിച്ചപ്പോ നോമ്പ് മുറിച്ചിട്ടില്ല, മുറിക്കണില്ല അത്രയെന്ന് പറഞ്ഞു. ഓ അത് ശരി, അങ്ങനെയാണ്. ഉലായിക്കൽ വിസാത്ത്, ധിക്കാരികളാണ് അവര്. ധിക്കാരി ആരെ നോമ്പ് മുറിക്കാത്തതിനെ അപ്പൊ ധിക്കാരി എന്ന് പറഞ്ഞത് മുറിച്ചനല്ല. ഈ നോമ്പ് മുറിക്കാത്തവൻ ധിക്കാരിയാണ്, ധിക്കാരിയാണ്, ധിക്കാരിയാണെന്ന് ഈ മുത്തഫഖ് അലീഹിയായ ഹദീസിൽ കണ്ടിട്ട് പോലും ഇവരത് ആരോടും പറയലില്ല. അങ്ങനെ മുസ്ലിമിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മുണ്ടൂല, ബുഹാരിയിൽ അങ്ങനെ ഉണ്ടെന്ന് പറയില്ല. പിന്നെ ബദരിങ്ങളാണ്ടിനു വേണ്ടി പറയും. എന്നിട്ടോ എല്ലാവരും കൂടി പട്ടിണി കിടന്നിട്ട് യാത്രാരം വേണ്ടില്ല, എന്താ യുദ്ധാരുന്നാലും വേണ്ടില്ല, ജിഹാദാരുന്നാലും വേണ്ടില്ല, പട്ടിണി കിടന്നിട്ട് യുദ്ധം ചെയ്ത് ഷഹീദായ ഇറട്ടി കൂലിന്ന പഠിപ്പിക്കാം. ഇങ്ങനെ ഈ സമുദായത്തെ കഷ്ടപ്പെട്ടു അള്ളാഹു പറഞ്ഞ നിയമം അതേ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്തില്ല. നബി നടപ്പിലാക്കിയിട്ട് കൂട്ടാക്കാത്ത കൂട്ടാപ്പുറങ്ങൾ, നബി നടപ്പിലാക്കിയിട്ട് മൂന്നാള് അവിടെ മരിക്കാൻ കിടക്കാം, ഷഹീദാവാൻ കിടക്കാം. അപ്പോഴാണ് നബി പറഞ്ഞത് ധിക്കാരികളാണ് ഇവര്, നോമ്പ് മുറിക്കാത്തതിന്റെ പേര്. ഇത് സഹീഹ് മുസ്ലിം എന്നും പറയുന്ന അതിലെഴുതി വെച്ചു. അതിന്റെ ഏതാണ്ട് ഭാഗം ബുഹാരിയിലുണ്ട്. ഖുർആനിൽ രണ്ടെട്ടം പറഞ്ഞു, ആകെ രണ്ടെട്ടാ നോമ്പൊക്കെ പറഞ്ഞു, രണ്ടെട്ടും പറഞ്ഞു യാത്രക്കാർക്ക് ബാധകല്ലേ രോഗികൾക്കും ബാധകല്ല എന്ന് രണ്ടെട്ടും പറഞ്ഞു. ആകെ രണ്ട് പ്രാവശ്യമാണ് നോമ്പൊക്കെ പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം അത് ലൂസാക്കും ചെയ്തു. ഇതൊക്കെ മനസ്സിലാക്കണം. രണ്ടാമത്തെ പ്രാവശ്യം അള്ളാഹു നോമ്പ് നിർദ്ദേശിച്ചപ്പോ അത് ലൂസാക്കിയിട്ടാ പറഞ്ഞു, ഫല്യസംഹു നോറ്റോട്ടെ, ആ രോഗികളോ അല്ലാത്തവരൊക്കെ നോറ്റോട്ടെ, നോക്കണം എന്ന് പറഞ്ഞില്ല. നോമ്പ് അനുഷ്ഠിച്ചോണം റമദാൻ മാസത്തിൽ എന്നല്ലാ പറഞ്ഞില്ല. ആ ഭാഷ അള്ളാഹ് അറിയില്ലല്ലോ, പറഞ്ഞില്ല. എന്തുകൊണ്ട്? അത് അത്ര ഗൗരവമുള്ളതായിട്ട് കണക്കാക്കരുത് എന്ന്. അതാണ് പരസ്യമായിട്ട് നബി നോമ്പ് മുറിക്കാനും ഹോട്ടൽ അവിടെ അവിടുത്തെ ഹോട്ടലാണ് പോകുന്നത്. അവിടുത്തെ ഹോട്ടലിൽ തന്നെ എല്ലായിടത്തുള്ളതൊക്കെ കൂടി കൊണ്ടു വെച്ചിട്ടാണ് വിധിക്കില്ല, അത് തന്നെ അവിടുത്തെ ഹോട്ടലാണ്. അങ്ങനെ ഹോട്ടലാണ് നടത്തി. യുദ്ധത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ പോകുമ്പോൾ പരസ്യമായിട്ട് നോമ്പ് മുറിച്ചു. ഇവിടെ എന്താ പറയുന്നത്? നോമ്പില്ലെങ്കിലും നോമ്പുള്ളവനെ പോലെ നടക്കണം, അതായത് മുനാഫിക്കാവണം. അതാണ് കൂടെ പറയാം. നോമ്പില്ലാത്തവനാണെങ്കിലും നോമ്പുള്ളവരെ പോലെ നടക്കണം. ഒരു മുനാഫിക്കിന്റെ വേഷം, ആകെ മുനാഫിക്കിന്റെ വേഷമാണോ പൊതുവേ ഉള്ളത്, അത് നോമ്പിനും കാണിക്കണം എന്നാ പോയി പറഞ്ഞത്. ഈ ജാതി ശരീഅത്ത് നിയമങ്ങളിൽ തല്ലി പൊളിച്ചെങ്കിൽ അല്ലാതെ നമ്മൾക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ രോഗികൾക്ക് നോമ്പ് മുറിക്കാം, കുട്ടികൾക്ക് നോമ്പ് മുറിക്കാൻ പാടില്ല, യാത്രക്കാർക്ക് നോമ്പ് മുറിക്കാം, പരസ്യമായിട്ട് നോമ്പ് മുറിക്കാം. ഇതൊരു സാമൂഹ്യ ആചാരമാണെന്ന് മനസ്സിലാക്കരുത്. നോമ്പ് അള്ളാഹു ഫറളാക്കിയിട്ടില്ല, റമദാൻ മാസം മക്തൂബ് ആക്കിയിട്ടില്ല. ഇതൊക്കെ പഠിക്കണ്ടേ. റമദാൻ മാസം മക്തൂബ് അല്ല, റമദാൻ മാസത്തിൽ മൂന്ന് ദിവസമേ മക്തൂബ് ഉള്ളൂ, ബാക്കിയുള്ള ദിവസമൊക്കെ ഫല്യസും ഹൂ എന്ന് പറഞ്ഞപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ അതാണ് ചെയ്തോട്ടെ. ഈ പൈസല്ലാത്ത കല്യാണം കഴിക്കും പോലെ, പൈസല്ലാത്ത ആൾ കല്യാണം കഴിക്കും പോലെ, യുദ്ധത്തിന് പോയിട്ട് ജമാഅത്തോടെ നിൽക്കും പോലെ, എന്താ അത് ചെയ്തോട്ടെ എന്നല്ലാതെ നിൽക്കിച്ചോളെന്ന് പറഞ്ഞു. പറഞ്ഞില്ല. സ്വസ്ഥത വന്നാൽ നിസ്കരിച്ചോളണം എന്ന് പറഞ്ഞു, സ്വസ്ഥത ഇല്ലാത്ത നിസ്കരിച്ചോളണം എന്നല്ല പറഞ്ഞു, ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞില്ല. അപ്പൊ ഖുർആന്റെ ഈ പ്രയോഗം, ഇതിനോട് ചേർന്ന പ്രയോഗങ്ങൾ ഖുർആനിൽ വഴിക്ക് വഴിയായിട്ട് ധാരാളം കണ്ടുപിടിക്കാൻ കഴിയും. അതൊക്കെ നമ്മളുടെ പരിഭാഷയിൽ ഇൻഷാഅള്ള സൗകര്യപ്പെട്ടിടത്തോളം അല്ല, എല്ലാ ത്യാഗവും പൂർത്തിയാക്കിയിട്ട് പരിപൂർണ സമഗ്രമായ പരിശോധനയോടുകൂടി തന്നെ അത് എഴുതി തീർക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ ആ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൽ ഇങ്ങനെ ഫല്യസംഹു എന്ന് പറഞ്ഞ എത്ര സ്ഥലത്ത് പറഞ്ഞു, അഖീമു സ്വലാത്ത് എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞു, അത്തു സക്കാത്ത് എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞു, എവിടെയെങ്കിലും സക്കാത്ത് കൊടുത്തോട്ടെ എന്നുള്ളത് പറഞ്ഞു. പറഞ്ഞില്ല, പറഞ്ഞില്ല, സക്കാത്തോട്ട് കൊടുത്തോട്ടെ അവരും എന്ന് പറഞ്ഞില്ല. അത്തു സക്കാത്ത്, അത്തു സക്കാത്ത് എന്ന് തന്നെ പറയുള്ളൂ. അംഫിക്കു, അംഫിക്കു എന്നേ പറയുള്ളൂ. അപ്പോ ഈ ശക്തി കുറച്ച് പറയണമെങ്കിൽ ഈ സംഗതി കുറച്ച് ഗൗരവം കുറയണം, പറയും ശക്തി കുറച്ച് പറയുള്ളൂ. അപ്പൊ നോമ്പിന്റെ ശക്തി കൂട്ടി പറയാൻ പാടില്ല, അത് കുറച്ച് പറയണം എന്നല്ല നിയമിച്ചതാ. അത് നമ്മൾ പഠിക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ചാൽ എന്താ? അസോമുലീ വാന അജിസീബിഹി വാന, ഞാൻ നോമ്പൊക്കെ എനിക്കുള്ളതാണ്, അത് ഞാനാണ് പ്രതിഫലം നൽകല് എന്നൊക്കെ അള്ളാഹു പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനും സക്കാത്തിനും ഒന്നിനും ഇല്ലാത്ത പുണ്യം നോമ്പിനുണ്ട്, അതിന് 70,000 കൂലി വരെ അതിനുണ്ട് എന്നാ പറയാം. അയ്യോ, യാത്രക്ക് രോഗികൾക്ക് നോമ്പ് ഒഴിവായാൽ മുത്തു കൊടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ഖുർആൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുത്തു കൊടുത്ത് ആ ബാധ്യത ഒഴിവാക്കാം. ഫൈദത്തു മിന്നിയാമിൻ ഉഹ്ർ എന്ന് പറഞ്ഞത് നിർബന്ധമല്ല. മുത്തു കൊടുത്ത്, മുത്തു കൊടുക്കാന്ന് ഒരാൾക്കുള്ള ഭക്ഷണം നടത്തണം. അന്നത്തെ മുത്ത് എന്ന് പഴയ കാലത്തെ ഭാഷയാണ്, മുത്തെന്ന് ഖുർആൻ പറഞ്ഞതല്ല. അത് പഴയ കാലത്ത് ഒരാൾക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു മുത്ത് ഗോതമ്പ് അരിയൊക്കെ കൊടുക്കാന്ന് അതിന് പറയാം. ഒരു നേരത്തെ ഭക്ഷണം എന്നാ ഖുർആൻ പറയുന്നത്. പരല്ലതീന യുത്തിയക്കുനഹു ഫിദിയത്തുൻ ത്വഅമു മിസ്കീൻ. ഈ നോമ്പ് കഴിവുള്ള ആളുകളാണ് യാത്രയിലും രോഗിയായിട്ട് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ അവർക്ക് ഒരു ഫിദിയത്തുൻ ത്വഅമു മിസ്കീൻ, ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കാനുള്ള വക കൊടുത്തിട്ട് ഒഴിവാവാം. അപ്പൊ രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ നോമ്പ് ഒഴിവാ, പത്ത് മിസ്കീൻ, പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വക. ഇപ്പോഴത്തെ സ്ഥിതിക്ക് 5 റുപ്യ അല്ലെ 10 റുപ്യ കൊടുക്കുക ഏറിയത്, ഒരു ഊണിന് 10 റുപ്യ ഉണ്ടാകാൻ സുഖമായില്ലേ. അപ്പൊ 10 നോമ്പ് പോയിട്ടുണ്ട്, 10 ആൾക്ക് 10 റുപ്യ ഉണ്ട് കൊടുത്തിട്ട് ബാധ്യത അങ്ങനെ തീർത്താൽ മതി എന്നല്ല പറയുന്നത്. ഓ, അപ്പൊ പിന്നെ പൈസ ഉള്ളവർക്ക് ഒഴിവായി ആവാന്ന് അല്ലല്ലേ പറഞ്ഞു. എന്താ നഷ്ടം? പൈസ ഉള്ളവർക്ക് ഇവിടെ അള്ളാന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? സാധുക്കളെ പട്ടിണി ചെയ്യല്ല, ഇവിടെ പട്ടിണി കിടന്നിട്ട് പിന്നെ പുണ്ണുണ്ടാവലല്ല അള്ളാന്റെ ഉദ്ദേശം അതല്ല. പക്ഷേ ഒരു പണിയും ചെയ്യൂല, ഒരു രോഗവും, ഇത് യാത്രയില്ല, യാതൊരു പദ്ധതി ഇല്ലാത്തവര് വെറുതെ ഇരുന്നാൽ ഇവിടെ കൊഴുപ്പ് വർദ്ധിക്കുള്ളൂ. അവരൊന്നും പട്ടിണി എടുക്കണ പോയി പറഞ്ഞത്, അത് പ്രയത്സികാരം പറയുന്നുണ്ട്. അത്തരക്കാര് കുറച്ച് പട്ടിണി എടുക്കണത് അത്യാവശ്യ എന്നല്ലാതെ രോഗികളോ യാത്രക്കാരോ അതുപോലെ തന്നെ കഠിനാധ്വാനം, യാത്രയേക്കാൾ കഠിനാധ്വാനമുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ആ അതിവിടെ പ്രശ്നമാണ്. യാത്രയേക്കാൾ കഠിനാധ്വാനമുള്ള ആൾക്കാർ കായിക വൃത്തി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചുമട് കെട്ടുന്നവരുണ്ട്, അവർക്കൊക്കെ നോമ്പ് നോക്കാൻ നിർബന്ധമാണെന്ന് പറയും. അതായത് കക്കൂസിൽ പോയി എന്ന് എന്റെ ദേശം കയ്യും കൂടി മുഖം കൂടി കഴിക്കാളെന്ന് പറഞ്ഞപ്പോ കക്കൂസിൽ പോയടത്ത് കഴിക്കണ്ടെന്ന് അർത്ഥം വെച്ച കൂട്ടരാ. പോയോടത്ത് കഴുകണമെന്ന് ഇപ്പൊ അതുകൊണ്ട് കിട്ടൂല, കയ്യും മുഖം കഴുകണമെന്നേ അല്ല പറഞ്ഞുള്ളൂ. അതുകൊണ്ട് കയ്യും മുഖം കഴുകുക, കക്കൂസിൽ പോയടത്ത് കഴുകണ്ടെന്ന. അപ്പൊ നാല് മദഹബിലെയും കിതാബ് ശരിയാത്ത നിയമത അങ്ങനത്തെ കൂട്ടർ എന്ത് പറഞ്ഞു? യാത്രക്ക് വേണ്ടിയിട്ട് നോമ്പ് മുറിക്കാം. യാത്ര പോയിട്ട് പിന്നെ മദ്രാസിലേക്ക് യാത്ര ചെയ്യുക, എയർ കണ്ടീഷൻ വണ്ടിയിലങ്ങനെ പോണത്, അതുവരെ നോമ്പ് മുറിക്കാം. അവിടെ ഇറങ്ങിയ ശേഷം പിന്നെ പാറവെട്ടില നോമ്പ് നോറ്റോണമെന്ന് പറയുക. പിന്നെ പാറവെട്ടില പണിയെട്ടിയത് അല്ലെങ്കിൽ ഇരുമ്പ് മുറിക്കലാണ് അല്ലെങ്കിൽ കിൻഡലേറ്റലാണ്, അങ്ങനത്തെ മഹാഭാരങ്ങളാണ് താണ്ടാൻ പോണത്. അങ്ങനെ പ്രവൃത്തിയിലേക്ക് കഠിനാധ്വാനത്തിലേക്ക് ഇറങ്ങിയാൽ നോമ്പ് പിടിക്കണം. അത് അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോ ഒക്കെ നോമ്പ് മുറിക്കാന്ന ഈ സുന്നത്തെ ജമാഅത്തിന്റെ കിതാബ്. ആ വക കിതാബ് ഒന്ന് നമുക്ക് പറ്റുള്ളൂ. നമ്മൾക്ക് യാത്രക്ക് വേണ്ടി നോമ്പ് മുറിക്കാമെങ്കിൽ യാത്രയേക്കാൾ അധ്വാനമുള്ള ഏത് ജോലിക്കും നോമ്പ് മുറിക്കൽ അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് ഒരാൾക്കാർ ചോദ്യം ചെയ്യാൻ പാടില്ല. ജോലിക്കാർക്ക് നോമ്പ് ബാധകല്ല, യാത്രക്കാർക്ക് പോലും ബാധകല്ല എന്ന് പറഞ്ഞാൽ ജോലിക്കാർക്ക് എന്ത് നോമ്പ്? നോമ്പ് പ്രശ്നമില്ല. കുട്ടികൾക്കില്ല, യാത്രക്കാർക്കില്ല, ജോലി ഉള്ളവർക്കില്ല, വൃദ്ധന്മാർക്കില്ല. ഇതിനൊക്കെ ആരോഗ്യത്തോടു കൂടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു മാസത്തെ ഉപവാസം എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അത് വൈദ്യന്മാരും പറയും, ഡോക്ടർമാരും പറയും, എല്ലാവരും പറയും, അത് നല്ല കാര്യമാണ്. ഒരു പണിയില്ല, ഒരു പണിയോട് ജീവില്ല, ഒരു വഴിക്ക് യാത്രയും പോകില്ല, രോഗമൊട്ടില്ലാണ്. അപ്പൊ 11 മാസം തിന്നത് മതി, ഒരു മാസം ഒരു ഉപവാസം തർക്കടില്ല, അല്ലാതെ നല്ലതാണ്, അത് നിർബന്ധമാണെന്ന് ഇവിടെ വൈദ്യരോഗം മുഴുവൻ സംബന്ധിച്ചതാണ്. അത് ആദ്യം പറഞ്ഞിട്ടുണ്ട്, അതിലപ്പുറമൊന്നും ഇവിടെ. അപ്പൊ കുറെ ആൾക്കാർ ഇല്ലാതാവും, ആയിക്കോട്ടെ, കുറെ ആൾക്കാർ ഇല്ലാതായെങ്കിൽ ആർക്ക് നഷ്ടം എന്ന് നമുക്ക് ചോദിക്കാനുള്ളത്? അള്ളാഹു പറഞ്ഞത് കൊണ്ട് കുറെ ആൾക്കാർ നോമ്പിൽ നിന്ന് ഒഴിവാകുമെങ്കിൽ ആർക്കാണ് ഇവിടെ നഷ്ടം എന്ന് നമ്മൾ ചോദിക്കുന്നത്? ഇവരെ എന്റെ പേര് നഷ്ടം പറയണ്ട. 5 ഇസ്ലാംകാരം കട്ടത് അവരെ കൊണ്ട് പുറത്തി അടിക്കാം. അവിടെ ഇപ്പൊ നമുക്ക് നഷ്ടം ഉണ്ട്. അക്ഷരാഭ്യാസം കട്ടു, വാഗ്ദത്ത് പാലം കട്ടു, ജിഹാദ് കട്ടു, വസീയത്ത് കട്ടു. ഈ കട്ടടുത്തപ്പോ നമ്മുടെ സമുദായത്തിന് നഷ്ടം പറ്റിയത് അത് മുഴുവൻ കണ്ട് പട്ടിക നിരത്തട്ടെ. എന്നിട്ട് നോമ്പിൽ കുറച്ച് നഷ്ടം വന്നെങ്കിൽ സഹിച്ചോട്ടെ, അത് സഹിക്കാനൊന്നുമില്ല. അതിന്റെ മേലിൽ പല്ലടിക്കാനോ ചിലടിക്കാനോ പാടില്ല. അള്ളാ പറഞ്ഞതനുസരിച്ചാ നോമ്പ് നഷ്ടപ്പെടുത്തിയെന്ന് പറയാ, ധൈര്യമായിട്ട് പറയാ, ഉറക്ക പ്രഖ്യാപിക്കുക. ഫല്യസംഹു എന്ന് പറഞ്ഞ അർത്ഥം വെപ്പിക്കാരെ കൊണ്ട് സോമു എന്ന് പറയുന്നത് കുത്തിപാലിക്കുന്നു പറഞ്ഞു, ഫല്യസംഹു എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം മുസ്ലിയാക്കന്മാരോട് ചോദിച്ചിട്ട് അത് നമ്മൾക്കൊരു വിഷയമാവട്ടെ. ഇതൊക്കെ ചോദിച്ചു നോക്കുക. ഫല്യസംഹു എന്ന് പറയുന്നതിന് അത്ര ഗൗരവം ഖുർആനിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഗൗരവമില്ലാത്ത സ്ഥലത്തേ ആ പ്രയോഗമുള്ളൂ. അതിന് ഇനി ഗൗരവം കൂട്ടണമെങ്കിൽ വേറെ രൂപത്തിൽ അതേ വിഷയം തന്നെ വേറെ സ്ഥലത്ത് മറിച്ച് പറഞ്ഞു കാണണം. അല്ലാത്ത കാലത്തോളം ഈ ഫല്യസംഭവം മാത്രമാണ് റമദാൻ മാസത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഒരിക്കലും റമദാൻ മാസം ഒട്ടാകെ മക്തൂബ് എന്ന് പറയാൻ പാടില്ല. 3 ദിവസം മാത്രമാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ളത്. പിന്നെ അത് ചെയ്തോട്ടെ, ചെയ്തോട്ടെ, കഴിയുന്നവരൊക്കെ ചെയ്തോട്ടെ. പണിക്ക് പോകുന്ന ആൾക്കാർ വേണ്ട, യാത്രക്കാർ വേണ്ട, രോഗികൾ വേണ്ട, കുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കാൻ പാടില്ല എന്നത് ഖുർആൻ സുന്നത്തിന്റെ ഏറ്റവും വലിയ സിദ്ധാന്തമാണ്. അത് ഇന്നും ഒന്നിലും തുടങ്ങിയതല്ല, ആ ഖുർആൻ പഠിച്ച അബൂ ഹനീഫ പ്രഖ്യാപിച്ചതാണ് എന്നും കൂടി കൂടുതലൊന്നും പറയാം. കാരണം ദഹിക്കൂലേ, പറഞ്ഞാൽ ദഹിക്കൂല. അള്ളാഹ് എത്ര പറഞ്ഞിട്ടുണ്ട്, ഹോജ പറഞ്ഞെങ്കിലേ ദഹിക്കുള്ളൂ എന്ന ആൾക്കാരാണ്, അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവരോട് അബൂ ഹനീഫ പറഞ്ഞ ആ പ്രസ്താവന പറഞ്ഞു കൊടുക്കുക, അവരുടെ കിതാബിലുണ്ടെന്നുള്ള പറഞ്ഞു കൊടുത്തിട്ട് ആ സിദ്ധാന്തം ഇവിടെ പ്രചരിപ്പിക്കണം. കുട്ടികളെ കൊണ്ട് മുമ്പെടുപ്പിക്കാൻ പാടില്ല, മഹാ അപകടം. അവരെ കണ്ണും കാതും സകലും കേടുവരാം. ഇവിടെ കണക്ക് നോക്കുമ്പോ എല്ലാ സ്ഥലത്തും അതിന്റെ പട്ടി നമുക്ക് കാണാനുണ്ട്. മുഴുവൻ കേട് നമ്മൾക്കാ കൂടുതൽ കേട്. എന്താ കാരണം? ഈ 13 മണിക്കൂർ നേരത്തെ പട്ടിണി എന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികളുടെ നോമ്പ് ഹറാമാണെന്ന് തന്നെ അത് പ്രചരിപ്പിക്കുക. അത് ചോദിക്കാൻ വരട്ടെ, കുട്ടികൾക്ക് നോമ്പ് വെക്കൽ ഹറാമാണെന്ന് പറഞ്ഞതിനെ പറ്റി ചോദിക്കാൻ വരട്ടെ. നമുക്ക് മറുപടി പറഞ്ഞു കൊടുക്ക, അബൂ ഹനീഫിനെ മുമ്പിൽ കൂട്ടി കൊടുക്ക, ഖുർആനായിട്ട് നിരച്ചു വെച്ചു കൊടുക്ക. വരൂല, ചോദിക്കാൻ പറ്റില്ല. വരികയാണെങ്കിൽ ഇപ്പൊ എന്തെല്ലാം ഇവിടെ നിസ്കാരം 2 എണ്ണം പൊടിഞ്ഞിട്ട് പോരണ്ടോ? നിസ്കാരം 2 എണ്ണം കുറച്ചുവരെ കാഫിറാക്കിയെന്ന് നടക്കാന്നല്ലാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ 2 എണ്ണം നിസ്കാരം കുറച്ചു എന്ന് ചോദിക്കാൻ അങ്ങോട്ട് വരാനാണുണ്ടോ? പൈസ കൊടുക്കാനിട്ട് വരാനാണുണ്ടോ? പൈസ കൊടുക്ക 1 ലക്ഷം ഉറുപ്പ് കൊടുക്കാനിട്ട് വരാനാണില്ല. അപ്പൊ ചുരുക്കത്തിൽ അവർ ഖുർആനായിട്ട് കളിച്ചാൽ ഒരു മുഴ മുമ്പോട്ട് വരാൻ 1 ഇഞ്ച് നീങ്ങാൻ അവർക്ക് കഴിയില്ല. ഖുർആന നമ്മളെ കയ്യിൽ, ആ ഖുർആൻ അനുസരിച്ച് ഖുർആനോട് നീ ഉഗ്ര സമരം നടത്തിക്കോ. അവിടെ ആ ഖുർആനോടുള്ള ജിഹാദിൽ കൂടിയാണ് ഇസ്ലാമിക പ്രസ്ഥാനം വളരാന്ന് അള്ള പറഞ്ഞില്ലേ? അത് വളരും. പക്ഷെ എന്ത് വേണം? കുറച്ച് ധൈര്യമൊക്കെ നമ്മൾക്കും വേണം. നമ്മളിപ്പോ അവർക്ക് വരുമ്പോൾ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയാവോ, കല്യാണം തറാറാവോ എന്നൊരു പേടിച്ചിട്ട് നടന്നാൽ പറ്റില്ല. ഇത് ശരിക്കും ധൈര്യമായിട്ട് ഈ വിഷയത്തിലൊക്കെ പങ്കെടുക്കണം. ഇത് ഖുർആനിക സത്യം അത് പ്രചരിപ്പിക്കണം എന്നുള്ള ധൈര്യമായിട്ട് അള്ളാഹുവിന്റെ വാഗ്ദത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയാൽ ഇത് വിജയിക്കുന്ന കാലഘട്ടമാണ് ഇന്ത്യ ആയതുകൊണ്ട്. മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒരൊറ്റ സ്ഥലത്ത് ഒന്നും പറയാൻ പറ്റില്ലട്ടോ. 1300 കൊല്ലമായിട്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും പറയാൻ കഴിയില്ല. ഇത് ഇസ്ലാമിക രാഷ്ട്രം അല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇതൊക്കെ പറയാൻ കഴിഞ്ഞത് എന്നുള്ള ആ ഒരു സന്തുഷ്ടി, അതിന്റെ മേലുള്ള നന്ദി അള്ളാഹിനോട് പറയാം. ഇവിടെ ഈ സുന്നത്തെ ജമാഅത്തിന്റെ ഭരണം ഇല്ലാത്തതിൽ നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയാം. അവർ ഭരണമുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല, യാതൊരു സംശയമില്ല. ഉണ്ടായിരുന്ന കാലത്ത് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അതിന്റെ യഥാവിധി മനസ്സിലാക്കി ഖുർആൻ പഠിച്ചുകൊണ്ടിട്ട് മനസ്സിലാക്കണമെന്നുള്ള ഉപദേശത്തോടുകൂടി സുന്ദരാവസാനം.
നേതാക്കന്മാരും മദ്ഹബുകാരും പല ഗ്രൂപ്പുകാരും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി സന്ദർശിച്ച് വന്നിട്ട് ലേഖനങ്ങൾ എഴുതി, അങ്ങനെ 5 ഉം 10 ഉം ലേഖനങ്ങൾ എഴുതി തീർത്ത് അവിടുത്തെ ചരിത്രം മുഴുവൻ എഴുതിയിട്ടും ഇറാനിൽ മൂന്ന് നേരെ നമസ്കാറുള്ളൂ എന്ന ഒരു സത്യവാർത്ത അവരുടെ ഒരു പ്രബോധനത്തിലോ അതുപോലെ മറ്റ് മാധ്യമത്തിലോ ഏതെങ്കിലും ഒരു പത്രത്തിൽ അല്ലെങ്കിൽ സഭാവിലോ ചന്ദ്രിയ എന്ന് പറയുമ്പോ ഉള്ളത് പറയണല്ലോ ചന്ദ്രിയ എഴുതിയിട്ടോ എന്നിനോട് ഒരാൾ പറഞ്ഞു. ഉള്ളത് ആര് പറഞ്ഞാലും സമ്മതിക്കണം, സത്യം പറഞ്ഞ സമ്മതിക്കണം. ചന്ദ്രികയില് ഇറാനിൽ മൂന്ന് നേരത്തെ നിസ്കാരമുള്ളൂ എന്ന് ചന്ദ്രികയിൽ എഴുതി എന്ന് ഒരാളിനോട് പറഞ്ഞത് വെറുതെ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മാധ്യമത്തിൽ എഴുതിയോ? ഇറാൻ ചരിത്രം ഒട്ടാകെ വിരിച്ചല്ലോ. ഇവിടുന്ന് പ്രതിനിധികൾ പോട്ടത് ജമാഅത്തിനോടുള്ള വിരോധം പറയാലോ. ഒക്കെ എന്റെ സുഹൃത്തുക്കളാ, കണ്ടാരൊക്കെ വലിയ രോഗിയാ, ഈ കാര്യത്തിൽ തർക്കമുള്ളൂ, വേറെ ധാരണമൊന്നുമില്ല. ഇവിടെ മൊഴി മാറി, എന്റെ കുറെ വിഷയമാരാണ് പോയത്. അവർ ഇറാനിൽ പോയി വന്നപ്പോൾ ഇറാനിൽ മൂന്ന് നേരെ ബാങ്കുള്ളൂ, മൂന്ന് നേരം നിസ്കാറുള്ളൂ എന്ന് അവരുടെ മാധ്യമത്തിൽ എഴുതിയോ, പ്രബോധനത്തിൽ എഴുതിയോ? എന്താ ഇതായിരിക്കും കാരണം? അവിടുന്ന് ചപ്പാത്തിയും ചോറും കോഴിയും കോഴിമുട്ടിയും ഒക്കെ തിന്നത് എഴുതി, മൂന്ന് നേരെ നിസ്കാറുള്ളൂ എന്ന് എഴുതിയോ? എന്താ ഇതായിരിക്കാൻ കാരണം? എന്താ ഇതായിരിക്കാൻ കാരണം? 1300 കൊല്ലം അവർ പൂഴ്ത്തിവെച്ചിലിവിടെ 1300 കൊല്ലം ഇറാനിൽ മൂന്ന് നേരം നിസ്കാറുള്ളൂ എന്നുള്ള സത്യം അവർ പൂഴ്ത്തിവെച്ചില്ലേ? ഇന്ന് വാർത്താവിനിമയ ബന്ധങ്ങൾ മാധ്യമങ്ങളൊക്കെ ലോകത്തൊട്ടാകെ പ്രചരിച്ച ഇക്കാലത്ത് പോലും ഇവിടെ ലക്ഷക്കണക്കിൽ കോപ്പികൾ അടിച്ചു പരത്തിട്ട് നേരിട്ട് ദിവസേന കണ്ടുവന്ന മൂന്ന് നേരത്തെ നിസ്കാരം എന്തുകൊണ്ട് ഒരൊറ്റ പത്രത്തിൽ എഴുതിയില്ല? എന്തുകൊണ്ട് എഴുതിയില്ല? കുവൈത്തിലെ ഒരു നെതിച്ചിറങ്ങിയിട്ടുണ്ട്, അവളിപ്പോ മൂന്ന് നേരം ആക്കിയിട്ടുണ്ടത്രേ എന്ന് ബോക്സ് ടെർ ന്യൂസ് മാധ്യമത്തിൽ എനിക്കതിൽ പ്രസിദ്ധീകരിച്ചല്ലോ. അതെന്തിന്? കുവൈത്തിലെ ഒരു നെതിച്ചിയല്ല, മക്കത്തെ നെതിയാണ് മൂന്ന് നേരം നിക്കരിച്ച്. കുവൈത്തിലെ നെതിച്ചി അവിടുത്തെ വെപ്പാട്ടി ആരെങ്കിലും ഒക്കെ മൂന്നിക്കരിച്ച്, അവിടെ പ്രശ്നമല്ല. നബിയും നബിയുടെ നാല് സഖാക്കളും അലി അങ്ങനെ ഇറാനിലേക്ക് മൂന്ന് നേരത്തെ നിസ്കാരം പോയത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇറാനിലേക്ക് മൂന്ന് നേരം കൊണ്ടുപോയി പഠിപ്പിച്ച അലിയിന്റെ അനുയായികൾ ഇന്ന് വരെ ഇറാനിലും ഇറാഖിലും മൂന്ന് നേരം നിലനിർത്തി പോന്നപ്പോൾ അത് ലോകം മുഴുവൻ മൂടിവെച്ച ആൾക്കാർ ഒരൊറ്റ മദ്ഹബ് നാല് മദ്ഹബ് ഒരൊറ്റ ഗ്രന്ഥത്തിലും എഴുതിയില്ല. ഇറാനിൽ മൂന്ന് നേരം നിസ്കരിക്കില്ലെന്ന് ഒരൊറ്റ മദ്ഹബ് ഗ്രന്ഥത്തിലും എഴുതിയില്ല. സംഘടിതമായിട്ട് പൂഴ്ത്തിവെച്ചു. ഇവിടുത്തെ ഗ്രൂപ്പുകാർ സംഘടിതമായിട്ട് പൂഴ്ത്തിവെച്ചു. ഇവിടുത്തെ പത്രക്കാർ, ഇത് ദിനപത്രക്കാരല്ല കേട്ടോ, ദിനപത്രം ഒരു മാധ്യമം പൂഴ്ത്തിവെച്ചു. എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു? അവർക്ക് എഴുതി കൂടെ? ഇറാനിൽ ഞങ്ങൾ പോയി കണ്ടപ്പോൾ മൂന്ന് നേരം ബാങ്ക് കൊടുക്കുന്നു, മൂന്ന് നേരം ജമാഅത്ത് നടത്തുന്നു, അഞ്ചു നേരത്തെ ബാങ്ക് ജമാഅത്ത് അവിടെ ഇല്ലാന്ന് എഴുതി കൂടെ? മാധ്യമത്തിൽ പ്രബോധനത്തിൽ എഴുതി കൂടെ? അഞ്ചും പത്തും ലേഖനം എഴുതിയിട്ട് എന്തുകൊണ്ട് അത് എഴുതിയില്ല? അപ്പൊ ഈ സമുദായത്തിന് സത്യം മനസ്സിലാക്കി കൊടുക്കരുത്. അവർ ഉദ്ദേശിച്ചത് സമുദായം ഈ സത്യം അറിയരുത്. അതുകൊണ്ടിപ്പോ ഈ സത്യം പുറത്തു വരാതിരിക്കും. അപ്പൊ പിന്നെ പണിയെന്തായിരുന്നു അറിയോ? അലീബിൻ അബി താലിബും കൂട്ടുകാരും ഇറാനിലും ഇറാഖിലൊക്കെ പോയിട്ട് മൂന്ന് നേരം നിലനിർത്തി പോരുമ്പോ മക്കക്ക മദീനത്തുള്ള ആൾക്കാരുടെ അബൂഹുറൈറന്റെ മാവിയന്റെ പണി എന്തായിരുന്നു അറിയോ? അപ്പോഴേ നമുക്ക് ഇവിടെ പണി ആരംഭിക്കാണ്ട് എന്താ പണി? ഇബാദത്ത് ചെയ്യാം. ഇബാദത്തിന്റെ സ്വർഗം കിട്ടാൻ. അങ്ങനെ നാളെ പരലോകത്ത് വെല്ലുമ്പോ ഇബാദത്ത് പെരുപ്പിച്ച ആൾക്കാർക്കാണ് സ്വർഗം എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നുണ ഹദീസുകൾ ഒരുപാടായിട്ട് പറഞ്ഞിട്ടുണ്ടാക്കി. അപ്പൊ എങ്ങനെ ഇബാദത്ത് ചെയ്യാൻ നിക്കരിക്ക തന്നെ? എത്ര നേരം നിക്കാറും? കുറച്ചൊന്നുമില്ല, ജൂതന്മാരാന്ന് നിക്കരിക്കുന്നവരാ, അന്നും അതിന് മുമ്പ് അഞ്ച് നിക്കരിക്കുന്നവരാ. അപ്പൊ അബൂഹുറൈറ പറഞ്ഞ് പ്രചരിപ്പിച്ചു. ആദ്യം മൂന്നേ പാടുള്ളു എന്ന് പറഞ്ഞ അബൂഹുറൈറ തന്നെ അഞ്ചു നേരത്തെ നിസ്കാരം കിട്ടോ. അത് ആരാ പറഞ്ഞത്? ജിബിരിയിൽ നബിനെ കൊണ്ടുപോയിട്ട് ഏഴാനാകാശത്തിന് പഠിപ്പിച്ച് വിട്ട നിക്കാരാണ് അഞ്ചു നേരത്തെ നിസ്കാരം. അതുകൊണ്ട് നമ്മളെല്ലാവരും നിസ്കരിക്കണം. ശരി, ഈ കൗമല്ലേ മുഅവിയാന്റെ കാലത്ത് അവിടെ വരുന്ന അറബികൾ എന്ന് പറഞ്ഞാൽ വെറും കൗമുകളാ. അവർക്ക് ജിബിരിയിൽ ഇങ്ങോട്ട് ഇറങ്ങോ പോവോ അത് നബി അങ്ങോട്ട് കയറോ ഇതൊന്നും അവർക്കറിയില്ല. നബിക്ക് അങ്ങോട്ട് ആകാശത്ത് കയറാൻ പാടില്ല എന്ന് മൂന്നെട്ടാണല്ലോ ഖുർആനിൽ പറഞ്ഞു. ഇയാൾ പറഞ്ഞ നബി ആകാശത്ത് കയറിപ്പോയിന്ന ഇരിക്കട്ടെ. ആകാശത്ത് നബി കയറിപ്പോട്ട് മേരാജ് നടത്തി അഞ്ചു നേരത്തെ നിസ്കാരം ഫറളാക്കി കൊണ്ടുവന്നു, അങ്ങനെ ആകാശാരോഹണം നടത്തി എന്ന് നബിനെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നവൻ കാഫിറാണെന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. കാഫിറാണ് നിങ്ങളറിഞ്ഞോട്ടോ. നമ്മളൊക്കെ അഞ്ചു മേരാജൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ നിങ്ങൾ കൊടുത്തും കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അതായത് ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളെ തന്നെയാണ്. നമ്മളാരും കാഫിറാവൂല. കാഫിറാവണാരാണെന്ന് അറിയോ? ഇതൊക്കെ അച്ചടിച്ചു കൊടുത്തു. നബിക്ക് ആകാശാരോഹണം പാടില്ല. ഓ മനാനുസലബില്ലാകാത്തില്ലൂൻ. അത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളൊന്നും കാണിക്കാൻ ഞാൻ തയ്യാറല്ലാതെ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് അള്ള പ്രഖ്യാപിച്ച അതേ ആ സൂറത്തിൽ തന്നെ, സൂറത്തുൽ ഇസ്രായിൽ തന്നെ, ഏറ്റവും വലിയൊരു മഹാത്ഭുതം നബിനെ കൊണ്ട് അള്ള ചെയ്യിപ്പിച്ചു എന്നുള്ള ശുദ്ധ നുണ പറഞ്ഞുണ്ടാക്കിയത് കുഫറാണ് എന്ന് അച്ചടിച്ചു കൊടുത്തു. കുഫറാണ്. ആകാശത്തേക്ക് കയറിയിട്ട് നിന്റെ വക എന്തെങ്കിലും വലിയ മുഴിച്ചത് കൊണ്ടെന്ന് കാണിച്ചു കൊടുത്തേക്ക്, എന്നെ എനിക്ക് ആക്കണ്ട, നീ ഒരു മനുഷ്യനാണ്, എനിക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ അള്ളാഹു നബിയോട് പറഞ്ഞ അങ്ങനത്തെ നബി ആകാശാരോഹണം നടത്തി അള്ളാഹുവിന്റെ അനുമതി കൂടാതെ എന്നാണോ പിന്നെ അതിന്റെ അർത്ഥം? അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ ആ വിഷയം നബി നടത്തി എന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് പറഞ്ഞ് അച്ചടിച്ചു കൊടുത്തിട്ട് മിണ്ടുന്നില്ല, പ്രബോധനത്തിൽ എഴുതുന്നില്ല, മാധ്യമത്തിൽ എഴുതുന്നില്ല, ഷബാബിൽ എഴുതുന്നില്ല, അൽമനാറിൽ എഴുതുന്നില്ല. ഞങ്ങളത് പറയുന്നവരാണ്, ഞങ്ങൾ കാഫിറല്ല എന്ന് പറഞ്ഞൂടെ? കാഫിറ ഒരാൾ കാഫിറാക്കിയുണ്ട്, കാഫിറാവല്ല ശരിയാ. പക്ഷെ ഖുർആൻ നിഷേധിച്ച കാഫിറാണ്, ഖുർആൻ നിഷേധിച്ചാൽ കാഫിറാവും. അതാ പോയി പറഞ്ഞത്, നമ്മൾ ഒരാളെ ഒരാളെ കാഫിറാക്കില്ല. ഖുർആൻ പറയാ നബി ആകാശാരോഹണം പാടില്ല, ഒരോട്ടോ രണ്ടോട്ടോ മൂന്നോട്ടോ അങ്ങനത്തെ ഒരു പരിപാടി നിനക്ക് തരാൻ തയ്യാറില്ല. ഖുർആൻ തന്നെ മദീന അള്ളാഹ് നബിയോട് പറയാ, ഇവർ പറയാ ഖുർആനും അതിന്റെ പുറമെ ആകാശാരോഹണം ഉണ്ടായിരുന്നു. അള്ളാഹ് ഇല്ലാന്ന് പറഞ്ഞത് മൂന്നോട്ടം പറഞ്ഞത് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടാക്കുന്നത്. അത് കാഫിറാവണ പണിയാണെന്ന് പറഞ്ഞു ആര് പറഞ്ഞാലും ശരി, അതിന് മറുപടിയില്ല. ഏതായാലും അഞ്ചു നേരം ഉണ്ടാക്കാൻ വേണ്ടി മെഹ്റാജ് ഉണ്ടാക്കി, മെഹ്റാജും പൊളിഞ്ഞ് ഇസ്രാവും പൊളിഞ്ഞ്. ഇസ്രാ എന്താ പൊളിഞ്ഞ്? ഒറ്റരാത്രി കൊണ്ട് മക്കത്ത് നിന്ന് മദീന ബൈത്തുൽ മഖ്ദിസ് വരെ പോയി. ഒറ്റരാത്രി എവിടെ കിട്ടിയെന്ന് ചോദിച്ചു. ഇവരുടെ സകല പരിഭാഷയിലും എല്ലാവരും ഒരു രാത്രി കൊണ്ട് നബി മദീനത്തെ മക്കത്തെ പള്ളിയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോയി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എവിടെയാണ് ഒരു രാത്രി എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കുമ്പോ ഇപ്പോ മിണ്ടുന്നില്ല. 79 സ്ഥലത്ത് ലൈലി എന്ന് പറയുന്ന പദത്തിന് ഖുർആനിൽ രാത്രി കാലം എന്ന് അർത്ഥം വെച്ചു. ഒരു രാത്രി എന്ന് അർത്ഥമില്ല, ഏകരാത്രി എന്ന് അർത്ഥമില്ല. 80-ാമത്തെ സ്ഥലത്ത് ഒരു ലൈല് വന്നപ്പോ അതിന് ഏകരാത്രി എന്ന് അർത്ഥം വെച്ചു. മീറാജ് ഉണ്ടാക്കാൻ വേണ്ടി ബുഖാരി ചെയ്ത കള്ളത്തരാണിത്, മുസ്ലിം ചെയ്ത കള്ളത്തരമാണ് ഇത്. ഖുർആനിലുള്ള 79 ആയത്തിനെ നിഷേധിച്ചുകൊണ്ടിട്ടാണ് 80-ാമത്തെ ആയത്തിൽ നുണ പറഞ്ഞത് എന്ന് അച്ചടിച്ചു കൊടുത്തു. മറുപടി പറയുന്നില്ല. നിങ്ങളൊക്കെ അറിയണം, ഇത് ഞാനൊരു പാർട്ടിനെ കുറ്റം പറയാൻ വേണ്ടിയല്ല, എഴുതിയ പണ്ഡിതന്മാരെ കുറ്റം പറയാനല്ല, നമ്മളെ വഞ്ചിക്കുന്ന വഞ്ചന നമ്മൾ അറിയണം. നമ്മളൊക്കെ ഈ സത്യം പറഞ്ഞു തരാതെ മീറാജുണ്ട് അന്ന് 7-5 നേരത്തെ നിസ്കാരം ഫർളാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞിട്ട് നമ്മുടെ 1300 കൊല്ലാണ് ശ്വാസം മുട്ടിച്ചത്. കുറച്ചൊന്നുമില്ല, 1350 കൊല്ലാണ് മുസ്ലിം സമുദായത്തെ ശ്വാസം മുട്ടിച്ചത്. നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, പഠിക്കാനും വയ്യ, ഉദ്യോഗം നടത്താനും വയ്യ, ഭരിക്കാനും വയ്യ. ഏയ് അപ്പോഴും വാങ്ങ കൊടുക്കും, വാങ്ങ കൊടുത്താ അപ്പം കഴിക്കണം, നിക്കരിച്ചാൽ മതിയോ, പിന്നെ സ്വന്തം കഴിക്കണം. അത് കഴിഞ്ഞ് കണ്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പണി തുടങ്ങുമ്പോൾ അപ്പൊ പിന്നെ കൊടുക്കും. ഇങ്ങനെ വാങ്ങ കൊടുക്കണം, നിക്കരിക്കണം, നിക്കരിക്കണം, വാങ്ങ കൊടുക്കുക തന്നെ പണി. ഒരു പണി ഒരു മനുഷ്യന് ചെയ്യാൻ സമ്മതിക്കൂല. ഇങ്ങനത്തെ ഒരു വർഗം ഈ ലോകത്ത് നമ്മളല്ലാതില്ല. ജൂതന്മാരാണ് മുമ്പ് അഞ്ചേറുണ്ടാക്കിയത് വാങ്ങ കൊടുക്കലൊക്കെ. ഈ ബാങ്കല്ല, അവർ അഞ്ചു നേരം നിക്കരിച്ചാൽ മുതലാവൂല എന്നും പറഞ്ഞിട്ട് അവരത് വേണ്ടാന്ന് വെച്ചിട്ട് 1500 കൊല്ലായി, അല്ല 1500 അല്ല, അവർ 1200 കൊല്ലായി, അവർ വേണ്ടെന്ന് വെച്ചു ജൂതന്മാർ. അവർക്കിപ്പോ മൂന്നേ ഉള്ളൂ, അവർക്ക് ശരിയായിട്ടുള്ള ഇസ്ലാമിലേക്ക് വന്നു. നമ്മളോ ആദ്യം 3 ആ 3 പോയിട്ട് പിന്നെ ജൂതന്മാരിൽ നിന്ന് 5 ഏറ്റെടുത്തിട്ട് നമ്മൾ ഇന്ന് വരെ ആ പാതാളത്തിൽ നിന്ന് കയറിയിട്ടില്ല. നമ്മൾ അതിൽ കിടന്ന് മുങ്ങി കുടിക്കാം. നിക്കരിച്ചോട്ട് തീരുന്നില്ല, നിക്കരിക്കാഞ്ഞാട്ട് മുസ്ലിം ആവൂല, നിക്കരിച്ചോട്ട് തീരുന്നില്ല, ഇത് ചെയ്തായിട്ട് നടക്കൂല. അങ്ങനെ ഇടങ്ങറായി കയ്യപ്പ നമ്മള്. എന്തിനാ ഈ ഇടങ്ങറെന്നാ ചോദിക്കുന്നത്? ആരങ്ങനെ ഇടങ്ങറാൻ പറഞ്ഞത്? ഈ 5 ഉണ്ടാക്കിയതാരാ? ഉണ്ടാക്കിയാണ് ഇവിടെ കിട്ടി. അബൂ ഹുറൈറ പറഞ്ഞു അങ്ങനെ മീറാജിന്റെ രാത്രിയിൽ 5 ഫർളാക്കി. ശരി, എന്നിട്ട് അതുകൊണ്ട് നിക്കരിച്ചോടി, ഇബാദത്ത് ചെയ്ത അത്രയും പുണ്യമുണ്ടെന്ന് പറഞ്ഞിട്ടേ മദീനത്തിലുള്ള ആൾക്കാരെ മുഴുവൻ ജൂതന്മാര് പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്കിവിടെ ഭരണം നിലനിൽക്കണോ? മുആവിയോട് പറഞ്ഞു. മുആവിയ ആരാണെന്ന് മനസ്സിലായ? അവിടെ ലേശം പറയാം. മുആവിയ എന്ന് പറഞ്ഞ മനുഷ്യൻ അലിയിനെ വഞ്ചിച്ചിട്ട് അധികാരം തട്ടിപ്പറിച്ച മുനാഫിക്ക, അലിയിനെ വഞ്ചിച്ചിട്ട് അധികാരം തട്ടിപ്പറിച്ച മുനാഫിക്കാണ് മുആവിയ. അയാളുടെ ഈമാൻ പോലും ശരിയല്ലാന്ന് ഖുർആനിൽ അയാളുടെ സ്ഥിതി പേരിച്ചു, അയാളുടെ പേരെടുത്തതല്ല, അത്തരക്കാരുടെ ഈമാൻ ശരിയല്ല എന്ന് ഖുർആൻ പറഞ്ഞതാ. മക്കമ്പത്തയിലെ വാള് കണ്ട് പഠിച്ചപ്പോ മുസ്ലിമായതാ, അങ്ങനത്തെ ഈമാൻ ശരിയല്ല എന്നല്ല പറഞ്ഞിരിക്കണ. 32-29 അങ്ങനത്തെ മുആവിയ. ഇയാൾക്ക് എന്താണ് ഇസ്ലാമിന്റെ പേരിൽ ഭരണം നടത്താൻ മുആവിയക്ക് എന്താ അധികാരമുണ്ട്? അത് നാട്ടി പഠിക്കാം. ഇയാൾ ആരാ തിരഞ്ഞെടുത്തത്? ഇതൊക്കെ പഠിക്കണല്ലോ ഇപ്പൊ നമ്മള്. മുആവിയാനെ മുസ്ലിമീങ്ങളുടെ ഭരണകർത്താവായിട്ട് അവിടെ കയറിയിരിക്കാൻ ആരാ അധികാരം കൊടുത്തതെന്ന് ചോദിച്ചാൽ അലി ബിൻ അബി ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഉടനെ തന്നെ അലി ബിൻ അബി താലിബിൻ ഖലീഫയായിട്ട് തിരഞ്ഞെടുത്തു. അദ്ദേഹം ഭരണം ആരംഭിച്ചു. അതിന് ഗവർണർമാരെ അഴിമതിയും അനീതിയൊക്കെ ചെയ്യുന്ന ഗവർണർമാരൊക്കെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ മുആവിയാനും പിരിച്ചുവിട്ടു. സിറിയയിലായിരുന്നു, സിറിയയില് മുആവിയായിരുന്നു അന്ന് അവിടുത്തെ ഗവർണർ. പിരിച്ചുവിട്ടപ്പോ ഇയാൾ എന്താ പറഞ്ഞു പറയും? ഞാൻ പിരിയിലാണ്, ഇവിടെ ഖലീഫ ഇസ്ലാമിന്റെ പരമാധികാരിയായ ഖലീഫ പിരിച്ചുവിട്ടപ്പോ ഈ മുആവിയ.
അല്ലാഹുവിൻ തോഴൻ ഇബ്രാഹിം നബിയും അന്നാളിൽ പാടിയ ദീനിസ്ലാമായിരമായിരം അമ്പിയ മുർസൽകൾ പാരിതിൽ പാടിയ ദീനിസ്ലാം.
തൗഹീദിൻ മന്ത്രങ്ങൾ
റസൂലി.